നമസ്കാരം. 1716 തുടക്ക കാലഘട്ടം. ഈ ഒരു സമയത്ത് വിഡ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ കപ്പൽ നിറയെ ചരക്കുകൾ കുത്തി നിറച്ചിരിക്കുന്നു. മദ്യം, പണിയായുധങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, തോക്ക്, ഗൺ പൗഡർ, അങ്ങനെ ഒരു തുറമുഖത്ത് വിൽക്കുവാൻ സാധിക്കുന്ന സകല സാധനങ്ങളും ഈ കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ് ആണ് ഈ കപ്പലിൻ്റെ കപ്പിത്താൻ. ഇയാൾ സാധാരണ ഒരു കപ്പിത്താനൊന്നുമല്ല. പണ്ട് സാക്ഷാൽ ഹെൻറി മോർഗൻ്റെ കൂടെ പനാമ യുദ്ധത്തിൽ, പനാമ അറ്റാക്കിൽ പങ്കെടുത്ത ആളാണ് ഈ ലോറൻസ് പ്രിൻസ്. ഈ ലോറൻസ് പ്രിൻസിനെ പോലെയുള്ളൊരു കപ്പിത്താൻ തന്നെയാണ് ഈ കപ്പലിന് ആവശ്യമായിട്ട് ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു സാധാരണ കപ്പലായിരുന്നില്ല. വെറുതെ ഒരു തുറമുഖത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുവാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ചരക്കുകൾ ഈ കപ്പലിൽ കയറ്റിയിരിക്കുന്നത്. ഇതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. ഈ കപ്പലിൻ്റെ ലക്ഷ്യം പടിഞ്ഞാറേ ആഫ്രിക്കയാണ്. അവിടെയുള്ള ഗോത്രവർഗ നേതാക്കന്മാർ പിടിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിൽക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന അടിമകളെ ഇത്രയും സാധനങ്ങൾ കൊടുത്ത് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഈ കപ്പലിൻ്റെ പ്രധാന ഉദ്ദേശം. വിദ എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിൻ്റെ ആദ്യത്തെ യാത്ര കൂടിയാണിത്. ഏതാണ്ട് 34 മീറ്റർ നീളമുള്ള വിദയിൽ ഇപ്പോൾ തന്നെ 300 ടൺ ഭാരം കയറ്റിയിട്ടുണ്ട്. 3 പായ്മരങ്ങളുള്ള ഈ കപ്പലിന് വേണമെങ്കിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ചും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ തുഴഞ്ഞും മുന്നോട്ട് നീങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ 18 പീരങ്കികൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ കപ്പലിൽ ഇനി ഒരു 10 എണ്ണം കൂടി ഘടിപ്പിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഉണ്ട്. അന്നത്തെ കാലത്ത് ലഭ്യമായ ഉപകരണങ്ങളിൽ ഏറ്റവും നല്ല നാവിഗേഷണൽ ഉപകരണങ്ങളാണ് ഈ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരം വരെയും ഇതിന് വേഗത കൈവരിക്കാനാവും. പക്ഷേ ഇതൊന്നുമല്ല വിര എന്ന് പറഞ്ഞ ഈ കപ്പലിനെ മറ്റു കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. ഈ കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നെടുനീളത്തിൽ ഒരു വലിയ തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം കണ്ടു കഴിഞ്ഞാൽ ഈ കപ്പലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, വിദ ഒരു അടിമ കച്ചവടം നടത്തുന്ന കപ്പലാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അടിമകളെ വാങ്ങുവാൻ വേണ്ടിയിട്ട് വിട്ട ഈ കപ്പലിൻ്റെ ഉടമകൾക്കറിയാം ഇവർ വാങ്ങുന്ന ഈ അടിമകളെ മുഴുവൻ ഈ കപ്പലിൻ്റെ അകത്തുള്ള കന്നുകാലിക്കൂട് പോലുള്ള ഈ മുറികളിൽ കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അടിമകളെ അപ്പർ ഡെക്കിൽ ഈ മുമ്പ് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വെറും വെയിലത്ത് കെട്ടിയിടുകയാണ് ഇവർ ചെയ്യുന്നത്. പകലും രാത്രിയും ചൂടും വെയിലും കാറ്റും തണുപ്പുമേറ്റ് നിർഭാഗ്യവാന്മാരായ ഈ അടിമകൾ അവിടെ ഈ മുഴുവൻ സമയവും കഴിയണം. ഈ പ്ലാറ്റ്ഫോമിൻ്റെ നടുക്ക് ഒരു വേലിയുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ആണുങ്ങളും മറുവശത്ത് സ്ത്രീകളും കുട്ടികളുമാണ് കിടക്കുക. അങ്ങനെ വിര എന്ന് പറഞ്ഞ പേരുള്ള ഈ അടിമ കപ്പലിൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പൂർണ്ണ യാത്രയിൽ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് പടിഞ്ഞാറേ ആഫ്രിക്കയിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് ഗോത്രവർഗ നേതാക്കന്മാരൊക്കെ ആയിട്ട് വില പേശി അടിമകളെ വാങ്ങുക. അതിനുശേഷം ഈ അടിമകളെ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് കരീബിയയിൽ അവിടെയുള്ള തോട്ടം ഉടമകൾക്ക് കൊണ്ട് വിൽക്കുക. അങ്ങനെ കിട്ടുന്ന കാശ്, ധനം, സ്വർണം, വെള്ളി, മറ്റ് സാധനങ്ങൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് വീണ്ടും മടക്കയാത്ര അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് അവസാനം ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുക. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടുള്ള ഈ യാത്രയെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ട്രയാങ്കുലർ ട്രേഡ് എന്നാണ്. 3 ഘട്ടങ്ങളുള്ള ഈ ട്രയാങ്കുലർ ട്രേഡ് വഴിയാണ് ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ അടിമകൾ ഇന്നത്തെ കരീബിയൻ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നത്. അങ്ങനെ 1716 വിര എന്ന അടിമ കപ്പൽ ഇന്നത്തെ ഗാംബിയ, സെനഗൽ ആ രാജ്യങ്ങളുള്ള ഭാഗങ്ങളിൽ, ആ തീരങ്ങളിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഏതാണ്ട് 500 അടിമകളെയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വിറ്റഴിച്ചിട്ട് അവിടുത്തെ ഗോത്ര തലവന്മാരിൽ നിന്ന് നമ്മുടെ ഈ പ്രിൻസ്, ലോറൻസ് പ്രിൻസ് എന്ന ക്യാപ്റ്റൻ വാങ്ങിയത്. ഒരടിമയ്ക്ക് വേണ്ടിയിട്ട് ലോറൻസ് പ്രിൻസ് എത്രത്തോളം ചരക്കാണ് ഈ കപ്പലിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിവില്ല. പക്ഷേ അക്കാലങ്ങളിൽ രേഖകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു 40 അടിമകൾക്ക് വേണ്ടിയിട്ട് 400 തോക്കുകൾ, 250 കിലോ വേടിമരുന്ന് ഇത്രയൊക്കെ കൊടുക്കേണ്ടി വരും. ആഫ്രിക്കൻ തീരത്ത് ഇറങ്ങിയിട്ട് അടിമകളെ ഓടിച്ചിട്ട് പിടിക്കുകയൊന്നുമല്ല അന്ന് ചെയ്തിരുന്നത്. ഈ അടിമകളെ അവരുടെ തന്നെ ഗോത്ര തലവന്മാർ മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് പിടിച്ച് തടവുകാരാക്കിയിട്ട് ഇവരുടെ ഈ സ്ഥലങ്ങളിൽ, കോമ്പൗണ്ടുകളിൽ വേലി തിരിച്ച് ഈ കന്നുകാലികളെ കെട്ടിയിടുന്നത് പോലെ ഇട്ടിട്ടുണ്ടാവാം. ഇത്തരം അടിമ കൂടുകളിലേക്ക് ഈ ക്യാപ്റ്റൻ ലോറൻസിനെ പോലുള്ള ആളുകൾ ചെന്നിട്ട് നല്ല അടിമകളെ നോക്കിയെടുക്കും, അവരുടെ കപ്പലുകളിലേക്ക് കയറ്റും. ഇതാണ് സംഭവിച്ചിരുന്നത്. ഇത്തരത്തിൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ വെള്ളക്കാരും, അല്ലെങ്കിൽ യൂറോപ്യൻസും, കിഴക്കൻ ഭാഗങ്ങളിൽ അറബികളുമാണ് ഇത്തരം കച്ചവടങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ 500-ൽ പരം അടിമകളെ വാങ്ങിയ ശേഷം ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ് തൻ്റെ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ഇനി അറ്റ്ലാന്റിക് ക്രൂസ് ചെയ്ത് കരീബിയൻ ഭാഗങ്ങളിൽ എത്തിച്ചേരണം. ആഫ്രിക്കയിൽ നിന്നും ഇത്തരത്തിൽ അടിമകളെയും കൊണ്ട് സ്ഥിരമായിട്ട് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് കരീബിയൻ ഭാഗങ്ങളിലേക്ക് പോയിരുന്ന ആ പാതയെ മിഡിൽ പാസേജ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ മിഡിൽ പാസേജ് കടക്കുന്ന സമയത്ത് വാങ്ങിക്കൂട്ടിയ അടിമകളിൽ ഏതാണ്ട് 20% ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. ആളുകളെ കുത്തി നിറച്ച് കയറ്റിയിരുന്ന അടിമക്കൂടുകളിൽ വസൂരി പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കും. മോശമായ ആഹാരം കാരണം പകുതിയിലധികം ആളുകൾക്കും വയറിളക്കം ബാധിക്കും. അതിനാൽ തന്നെ അടിമകളെ പൂട്ടിയിട്ടിരിക്കുന്ന കൂടുകളുടെ അടുത്തേക്ക് നാവികർ പോയിരുന്നില്ല. അകലെ നിന്നും എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണത്തിനായി ആളുകൾ കടിപിടി കൂടുന്നത് അവർ നോക്കി നിന്ന് രസിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, മുകളിൽ അപ്പർ ഡെക്കിൻ്റെ ഭാഗത്ത് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുവെന്ന്. അവിടെ കിടത്തിയിരുന്ന അടിമകളാണ് കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നത്. കാരണം അവർ തുറന്ന സ്ഥലത്താണ് കിടക്കുന്നത്. മോശമായ കാലാവസ്ഥ, കാറ്റ്, വെയിൽ, മഞ്ഞ്, തണുപ്പ് ഇതെല്ലാം കൊണ്ടാണ് അവരവിടെ കിടന്നിരുന്നത്. ഇത് മാത്രവുമല്ല, അവരെ ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ചങ്ങലയിൽ നിന്നെങ്ങാനും ഇവരെ അബദ്ധത്തിൽ അഴിഞ്ഞു പോയാൽ ചില ആളുകൾ ഈ ദുരന്തം സഹിക്കുക വയ്യാതെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ അവരെ അതിൽ നിന്ന് തടയുവാൻ വേണ്ടിയിട്ട് ഈ കപ്പലിൻ്റെ വശങ്ങളിൽ വല കെട്ടിയിരിക്കുകയാണ്. കാരണം വലിയ വിലയ്ക്കാണ്, വൻ വിലയ്ക്കാണ് ഇവർ ഈ അടിമകളെ വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ വാങ്ങിയ അടിമകളെ അതിലും കൂടിയ വിലയ്ക്ക് ഈ കരീബിയയിലുള്ള തോട്ടം ഉടമകൾക്ക് കൊണ്ട് കൊടുത്താൽ മാത്രമേ ഇവർക്ക് ലാഭം കിട്ടുകയുള്ളൂ. പാവം അടിമകൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1716 അവസാനമായി. ആ സമയത്താണ് വിര എന്ന് പറഞ്ഞ ഈ കപ്പൽ ഈ മിഡിൽ പാസേജൊക്കെ കവർ ചെയ്ത് അറ്റ്ലാന്റിക് മറികടന്ന് കരീബിയൻ ദ്വീപായ ജമൈക്കയിൽ എത്തിച്ചേർന്നത്. അവിടെയുള്ള തോട്ടം ഉടമകൾക്കാണ് ഈ മുഴുവൻ അടിമകളെയും ഇദ്ദേഹം, ഈ ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ്, വിറ്റത്. 500 കൂടുതൽ അടിമകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹം മേടിച്ചപ്പോൾ. പക്ഷേ ഇവിടെ ജമൈക്കയിൽ എത്തിയപ്പോൾ അത് വെറും 312 മാറി. ബാക്കിയുള്ളവർ ഈ യാത്രക്കിടയിൽ മരണപ്പെട്ടു. അതിൽ സ്ത്രീകൾ, കുട്ടികൾ ഒക്കെയുണ്ട്. ഇവിടെ ജീവനോടെ ബാക്കി എത്തിയ അടിമകൾക്ക് ഇനിയുള്ള കാലം ഇതിലും ദുരന്തപൂർണമാണ്. കാരണം ഇവിടെയുള്ള തോട്ടങ്ങളിൽ അടിമകളെ പോലെ പണിയെടുത്ത് വേണം ഇവരുടെ ശിഷ്ടകാലം ഇനി ഇവർക്ക് ജീവിച്ച് തീർക്കുവാൻ. ഇതേ സമയം ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ് ആകെ സന്തോഷവാനായിരുന്നു. അടിമകൾക്ക് പകരമായി അളവറ്റ സ്വർണവും വെള്ളിയും അരിയും പഞ്ചസാരയും പുകയിലയും വില കൂടിയ തടിയും മറ്റുമാണ് ഇപ്പോൾ കപ്പലിൽ കയറ്റിയിരിക്കുന്നത്. താൻ മാടുകളെപ്പോലെ ഇപ്പോൾ കരയിൽ ഇറക്കിവിട്ട മനുഷ്യജീവനുകളെക്കുറിച്ച് ലോറൻസ് പ്രിൻസിന് ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. തൻ്റെ വിര എന്ന് പറഞ്ഞ കപ്പലിലെ ചൂടും തണുപ്പും ഏറ്റും മരണമടഞ്ഞ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വിതുമ്പേണ്ട കാര്യവും അയാൾക്കില്ല. ഇനി വിര എന്ന കപ്പലിൻ്റെ ആദ്യ യാത്രയിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് ഇനി ബാക്കിയുള്ളത്. കരീബിയയിൽ നിന്നും കിട്ടിയ അളവറ്റ മുതലുമായി തിരികെ ഇംഗ്ലണ്ടിലേക്ക് ചെല്ലുക. ശേഷം തൻ്റെ ശമ്പളവും മുതലിൻ്റെ വീതവും പറ്റി ഇനിയുള്ള കാലം സുഖമായി ജീവിക്കുക. അതുകൊണ്ട് എത്രയും വേഗം വീടെത്തണം. ഇതുമാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റൊക്കെ വേണ്ടേ? സത്യത്തിൽ ഈ വിര എന്ന് പറഞ്ഞ കപ്പൽ തൻ്റെ കീഴിലുള്ള ഒരു അടിമക്കപ്പൽ എന്ന രീതിയിലല്ല ലോകപ്രശസ്തമാവാൻ പോകുന്നത് എന്ന് ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസിന് അറിവില്ലായിരുന്നു. വിര എന്ന ഈ കപ്പലിൻ്റെ യഥാർത്ഥ അവകാശികൾ ഈ കപ്പൽ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നുള്ള വിവരവും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ കാര്യങ്ങൾക്ക് വ്യക്തത കൈവരുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. 1717 ഫെബ്രുവരി മാസം അവസാനം ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസും വിര എന്ന കപ്പലും തിരികെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ക്യൂബയ്ക്കും ഹിസ്പനിയോള ദ്വീപിനും ഇടയിലുള്ള കുപ്രസിദ്ധമായ വിൻഡ്വേർഡ് പാസേജിലാണ് കപ്പൽ ഇപ്പോഴുള്ളത്. അങ്ങകലെ എന്തോ ഒരു വസ്തു ഈ കപ്പൽ ലക്ഷ്യമാക്കി നീങ്ങി വരുന്നുണ്ട് എന്ന് നാവികർ ലോറൻസ് പ്രിൻസിനെ അറിയിച്ചു. ലോറൻസ് പ്രിൻസ് അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് ഈ വസ്തു എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു വസ്തുവല്ല, 2 വസ്തുക്കളാണ് എന്ന് ലോറൻസ് പ്രിൻസിന് മനസ്സിലായി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പൊട്ടുകൾക്ക് രൂപമാറ്റം വന്നു. അത് 2 കപ്പലുകളായി മാറി. ഇത് കണ്ടപ്പോൾ ലോറൻസ് പ്രിൻസ് വിചാരിച്ചു, ഒന്നുകിൽ ഇത് തങ്ങൾ നടത്തുന്ന പോലെ അടിമക്കച്ചവടം നടത്തുന്ന വേറെ ഏതെങ്കിലും 2 കപ്പലുകളാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കച്ചവട കപ്പലുകളാവാം അവർ സൗഹൃദം പുതുക്കുവാൻ വേണ്ടിയിട്ട് വരുന്നതാവാം. ഇങ്ങനെ വരാറുണ്ട്. അതുമല്ലെങ്കിൽ ഇത് കൊള്ളക്കാരുടെ കപ്പലുകളാവാൻ സാധ്യതയുണ്ട്. ഈ അവസാനത്തെ ഓപ്ഷൻ ഈ ലോറൻസ് പ്രിൻസ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാവികർക്ക് ചെറുതായിട്ട് ഒരു ഉൾക്കിടുക്കം ഉണ്ടായി. അവസാനം പറഞ്ഞ ആ സാധ്യത ഒരിക്കലും ആവരുതേ എന്ന് ലോറൻസ് പ്രിൻസ് ഉള്ളിൽ പ്രാർത്ഥിച്ചു. കാരണം അത്രയ്ക്കധികം ധനം ഈ കപ്പലിൽ ഇപ്പോഴുണ്ട്. ഇതേ സമയം അകലെ നിന്നും ആ 2 കപ്പലുകൾ ഈ വിദ എന്ന് പറഞ്ഞ കപ്പൽ ലക്ഷ്യമാക്കി നീങ്ങി വരുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ കപ്പലുകളുടെ മുകളിൽ ഉള്ള കൊടികൾ ഏതാണ് എന്ന് ഇദ്ദേഹത്തിന് ലോറൻസ് പ്രിൻസിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ രണ്ട് കപ്പലുകളിലും കൊടികളേ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടതോടെ ലോറൻസ് പ്രിൻസിന് അപകടം മണത്തു. ഇദ്ദേഹം ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവാൻ നാവികരോട് പറഞ്ഞു. കാരണം ഇങ്ങനെ കൊടികളില്ലാതെ വരുന്നത് സാധാരണഗതിയിൽ പൈറേറ്റ്സാണ്. തൻ്റെ കപ്പലിലുണ്ടായിരുന്ന 18 പീരങ്കികളും ലോറൻസ് പ്രിൻസ് തയ്യാറാക്കി നിർത്തി. പീരങ്കികളുടെ പരിധിയിൽ ഈ ശത്രു കപ്പലുകൾ എത്തിക്കഴിഞ്ഞാൽ പൊട്ടിക്കുക, അതുതന്നെയാണ് ഇദ്ദേഹം കൊടുത്ത ഉത്തരവ്. എന്നാൽ ഈ കപ്പലുകൾ അടുത്തു വരുന്നത് വരെ അവിടെ നോക്കി നിൽക്കാനൊന്നും ലോറൻസ് പ്രിൻസിന് പറ്റില്ലല്ലോ. ഒരു യുദ്ധം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഉപായം. അതുകൊണ്ട് തന്നെ തൻ്റെ കപ്പൽ പരമാവധി വേഗതയിൽ ഓടിക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പിന്നീട് അവിടെ നടന്നത് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ കാർ ചെയ്സ് നടക്കുന്നത് പോലെ ഒരു രംഗമാണ്. പക്ഷേ ഇവിടെ കാറുകൾക്ക് പകരം 3 കപ്പലുകളാണ്. 2 കപ്പലുകൾ വിദ എന്ന് പറഞ്ഞ ഈ കപ്പലിനെ ചെയ്സ് ചെയ്യുകയാണ്, അതും അറ്റ്ലാന്റിക്കിൽ. പക്ഷേ സിനിമകളിൽ കാണുന്നത് പോലെ മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഒരു ചെയ്സിങ് ആയിരുന്നില്ല ഇത്. 3 ദിവസങ്ങളാണ്, നീണ്ട 3 ദിവസങ്ങളാണ് ഈ 2 കപ്പലുകൾ വിദ എന്ന് പറഞ്ഞ ഈ അടിമ കപ്പലിനെ പിന്തുടർന്ന് വന്നത്. അറ്റ്ലാന്റിക്കിലെ അന്നുണ്ടായിരുന്ന കപ്പലുകളിൽ ഏറ്റവും വേഗതയേറിയ കപ്പലുകളിൽ ഒന്നായിരുന്നു ഈ വിദ. പക്ഷേ ഇതിനകത്തുണ്ടായിരുന്ന അമിത ഭാരം, ചരക്കുകളുടെ ഭാരം വിദയ്ക്ക് വിനയായി. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വേഗത കൈവരിക്കുവാൻ ക്യാപ്റ്റൻസ് ലോറൻസ് പ്രിൻസിന് സാധിച്ചില്ല. 3ാം ദിവസം കപ്പലിന് ചുറ്റും കനത്ത മഞ്ഞ് വന്ന് മൂടി. തങ്ങളെ പിന്തുടരുന്ന ആ 2 കപ്പലുകൾ ഇപ്പോൾ തൊട്ടടുത്തുണ്ടോ, അതോ അവർ പിന്തിരിഞ്ഞോ, അതോ കുറെ അകലെ മാറി തങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ, ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് വിദയിലുണ്ടായിരുന്ന നാവികർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അന്നേ ദിവസം ഉച്ച കഴിഞ്ഞതോടെ പെട്ടെന്ന് തന്നെ ഈ മഞ്ഞ് അവിടെ നിന്ന് മാറുകയും പരിസരം വ്യക്തമാകുകയും ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹം ലോറൻസ് പ്രിൻസ് അക്കാര്യം ശ്രദ്ധിക്കുന്നത്. മുമ്പ് വളരെയധികം അകലെയായിരുന്ന ആ 2 കപ്പലുകളും ഇപ്പോൾ തൻ്റെ കപ്പലിൻ്റെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നു. പൊടുന്നനെ തൊട്ടു പുറകിൽ വന്നിരുന്ന കപ്പലിൻ്റെ കൊടിമരത്തിൽ ഒരു കൊടി പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതോടെ വിദയിലുണ്ടായിരുന്ന നാവികർ ഭയം കൊണ്ട് അലറി ശബ്ദമുണ്ടാക്കി. ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ് ആ കൊടിയിലേക്ക് ഒന്ന് നോക്കി. ഒരു കറുത്ത കൊടി കാറ്റത്ത് പാറിക്കളിക്കുന്നുണ്ട്. അതിൽ ഒരു തലയോട്ടിയുടെ ചിഹ്നം കാണുന്നു. അതെ, കടൽക്കൊള്ളക്കാർ. പീരങ്കികൾ തയ്യാറാക്കുവാൻ ലോറൻസ് പ്രിൻസ് ഉത്തരവിട്ടു. എളുപ്പത്തിൽ അവർക്ക് തന്നെ കീഴ്പ്പെടുത്താനാവില്ല. ലോറൻസ് പ്രിൻസും നാവികരും ഒരു യുദ്ധത്തിന് തയ്യാറായി. അതേസമയം തൊട്ടു പുറകിൽ വന്നുകൊണ്ടിരുന്ന കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ കീഴെ സുന്ദരമായ ചിരിക്കുന്ന ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. അയാൾ തൻ്റെ മുടി പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ഒരു രൂപം ആ 2-ാമത്തെ കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ കീഴിൽ കണ്ടതോടെ നാവിയർ ബഹളം വെച്ചു. കാരണം അവർ കഥകളിൽ ഇത്തരം ഒരു രൂപത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. തങ്ങൾ കേട്ടിട്ടുള്ള കഥകളിലെ നായകനാണ് ഈ പുറകിലെ കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ കീഴിൽ നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയം കൂട്ടത്തിൽ പരിചയസമ്പന്നനായ ഒരു നാവികൻ ക്യാപ്റ്റൻസ് ലോറൻസ് പ്രിൻസിൻ്റെ അരികിൽ വന്നിട്ട് ചെവിയിൽ അദ്ദേഹത്തോട് മന്ത്രിച്ചു. നമുക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഒരിക്കലും പൊരുതി ജയിക്കാനാവില്ല. കാരണം ആ 2-ാമത്തെ കപ്പലിൽ കൊടിമരത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവനാണ്, ബെല്ലമി. ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമി. ആയിരത്തി 1716 വസന്തകാലം, അമേരിക്കയിലെ മസച്ചുസെറ്റ്സിലെ പ്രൊവിൻസ് ടൗൺ. 27 വയസ്സ് പ്രായമുള്ള ബെല്ലമി എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഉദ്യാനത്തിൽ വൈകുന്നേരം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ചെവികളിൽ, കാതുകളിൽ മനോഹരമായ ഒരു ഗാനം വന്നു പതിച്ചു. തൊട്ടടുത്ത് എവിടെയോ ഇരുന്ന് ഒരു പെൺകുട്ടി പാടുന്നുണ്ട്. നല്ല ഗാനം, നല്ല ഈണം, അതിലും മനോഹരമായ ശബ്ദം. ബെല്ലമി ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. അവിടെ ഒരു ആപ്പിൾ മരത്തിൻ്റെ അരികെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവളാണ് ഈ സുന്ദരമായ ഗാനം ആലപിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള തലമുടി, നീല നിറമുള്ള കണ്ണുകൾ. ബെല്ലമി ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ വീണുപോയി. ഒട്ടും ആലോചിക്കാതെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. ശേഷം അവൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സാമുവേൽ ബെല്ലമി. ഇംഗ്ലണ്ടിൽ നിന്നും അടുത്ത കാലത്ത് അമേരിക്കയിലേക്ക് വന്ന ആളാണ്. ഇംഗ്ലീഷ് നാവികപ്പടയിലെ ഒരു നാവികനായിരുന്നു. ഇപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ബെല്ലമിയുടെ ഈ പരിചയപ്പെടുത്തൽ കേട്ട ആ പെൺകുട്ടി അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ മരിയ ഹാലറ്റ്, പ്രായം 15, ഒരു കർഷകന്റെ മകളാണ്. ആ സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. മരിയയ്ക്കും ബെല്ലമിക്കും പരസ്പരം ഇഷ്ടപ്പെടുവാൻ അധിക സമയമൊന്നും എടുത്തില്ല. പിന്നീട് അവർ സ്ഥിരമായി കണ്ടു തുടങ്ങി. ഒരൊറ്റ ദിവസം പോലും പരസ്പരം കാണാതിരിക്കുവാൻ അവർക്കാകുമായിരുന്നില്ല. പക്ഷേ അവസാനം മരിയയുടെ മാതാപിതാക്കൾ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു. അവൾ കരഞ്ഞു പറഞ്ഞു നോക്കിയെങ്കിലും അവളുടെ അച്ഛനും അമ്മയും ഈ ബന്ധത്തെ അനുകൂലിച്ചില്ല. കാരണം ഈ ബെല്ലമി ഒരു നാവികനാണ് എന്നുള്ളത് തന്നെയായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഈ നാവികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാള് നിന്നോട് വിട പറഞ്ഞ് കടലിലേക്ക് പോകും, പിന്നീട് വർഷങ്ങൾ എടുത്തിട്ടാണ് തിരികെ വരിക. അങ്ങനെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് താൻ തൻ്റെ മകളെ ഒരിക്കലും കല്യാണം കഴിച്ച് കൊടുക്കില്ല, അയാൾ കട്ടായം പറഞ്ഞു. മരിയ ഇക്കാര്യം ബെല്ലമിയെ അറിയിച്ചു. ബെല്ലമിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് ശരിയാണ്, നാവികൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ബെല്ലമിക്ക് ഈ പ്രശ്നം മറികടക്കുവാൻ ഒരു പോം വഴി കയ്യിലുണ്ടായിരുന്നു. ബെല്ലമി മരിയോട് പറഞ്ഞു, താൻ ഒരു പുതിയ കൂട്ടുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ ഉടൻ തന്നെ ഒരു കപ്പൽ വാങ്ങും. ആ കപ്പലിൽ ഞങ്ങൾ രണ്ടുപേരും കടലിലേക്ക് യാത്രയാകുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ആ സമയത്ത് എൻ്റെ കയ്യിൽ അളവറ്റ ധനമുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഒരിക്കലും കടലിൽ പോകില്ല. അങ്ങനെ ധനവുമായിട്ട് വരുന്ന എന്നെ ഉറപ്പായിട്ടും നിന്റെ മാതാപിതാക്കൾ സ്വീകരിക്കും. നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരും. അതിനുശേഷം നമുക്ക് ആ പണം വെച്ചിട്ട് ഒരു തോട്ടമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇത് കേട്ട മരിയയ്ക്ക് ഈ ഒരു ആശയം നല്ലതായിട്ട് തന്നെ തോന്നി. കാരണം ഒരു വർഷം കഴിഞ്ഞാണെങ്കിലും പണവുമായിട്ട് മടങ്ങി വരുന്ന ബെല്ലമിയെ വേണ്ടതൊന്നും വെക്കാനായിട്ട് തൻ്റെ മാതാപിതാക്കൾ തയ്യാറാവില്ല. മാത്രവുമല്ല, ഈ ബെല്ലമി പിന്നീട് തിരിച്ചു പോകുന്നുമില്ലല്ലോ. പിന്നീട് സ്വസ്ഥമായിട്ട് ഇവർക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ബെല്ലമി തൻ്റെ കൂട്ടുകാരൻ്റെ കപ്പലിൽ കടലിലേക്ക് പോകുന്നു. ഒരു വർഷം കഴിഞ്ഞ് ധനവാനായി തിരികെ വരുന്നു. സത്യത്തിൽ ആരാണ് ഈ ബെല്ലമിയുടെ കൂട്ടുകാരൻ? ബെല്ലമി ശരിക്കും എന്തിനാണ് കടലിൽ പോകുന്നത്? അങ്ങനെ കടലിൽ പോയാൽ ഒരു വർഷം കൊണ്ട് ഇത്രയ്ക്ക് ധനമുണ്ടാക്കി തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ? അതുപോട്ടെ, ഈ ബെല്ലമി തന്നെ ആരാണ്? 1689 ഇംഗ്ലണ്ടിലാണ് സാമുവേൽ ബെല്ലമി ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവന് കടലിനോട് അടങ്ങാത്ത അഭിനിവേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇവൻ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ബോട്ടുകളിൽ മീൻ പിടിക്കുവാനും അല്ലാതെയുമൊക്കെ കടലിൽ പൊയ്ക്കൊണ്ടേയിരുന്നു. ശേഷം 20 തികയുന്നതിന് മുമ്പ് തന്നെ അവൻ ബ്രിട്ടീഷ് നാവികപ്പടയിൽ ചേർന്നു. ആ സമയത്ത് ബ്രിട്ടൻ ബാക്കിയുള്ള നാവിക ശക്തികളുമായിട്ട്, അന്നത്തെ കാലത്തെ നാവിക ശക്തികളായിട്ടുള്ള സ്പെയിൻ, പോർച്ചുഗൽ, ഇവരൊക്കെയായിട്ട് യുദ്ധത്തിലായിരുന്നു. ആ ഒരു സമയത്താണ് ധാരാളം നാവികരെ ഇവരെ റിക്രൂട്ട് ചെയ്തത്. 1714 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം യുദ്ധങ്ങൾ അവസാനിക്കുകയും ബ്രിട്ടന് ആവശ്യത്തിൽ കൂടുതൽ ഈ നാവികര് അവരുടെ നാവികപ്പടയിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടൻ ഏതാണ്ട് 40,000 കൂടുതൽ ആളുകളെ പിരിച്ചുവിട്ടു. അക്കൂട്ടത്തിൽ 24-കാരനായ സാമുവേൽ ബെല്ലമിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ അക്കാലത്ത് പിരിച്ചുവിടപ്പെട്ട ഈ ബ്രിട്ടീഷ് നാവികരിൽ ഭൂരിഭാഗം ആളുകളും പിന്നീട് കടൽ കൊള്ളക്കാരായി മാറുകയാണ് ചെയ്തത്. എന്നാൽ സാമുവേൽ ബെല്ലമി തൻ്റെ ഭാഗ്യം പരീക്ഷിക്കുവാനായിട്ട് അമേരിക്കയാണ് തിരഞ്ഞെടുത്തത്. 1715 ഇദ്ദേഹം കേപ്പ് കോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രൊവിൻസ് ടൗണിൽ എത്തിച്ചേർന്നത്. അവിടെ വെച്ച് അവൻ തന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന മറ്റൊരാളെ, മറ്റൊരു കൂട്ടുകാരനെ കണ്ടെത്തി. പോൾസ് ഗ്രേവ് വില്യംസ് എന്നായിരുന്നു അയാളുടെ പേര്. 42 പ്രായമുണ്ടായിരുന്ന പോൾസ് ഗ്രേവ് വില്യംസ് അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തിലെ ഒരംഗമൊക്കെ ആയിരുന്നു. എങ്കിലും സാഹസികത ചെയ്ത് അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണം കാശുണ്ടാക്കാനായിട്ട്, സമ്പന്നനാകാനായിട്ട് എന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ വില്യംസ്. അതേ ധാരണ തന്നെയാണ് നമ്മുടെ ഈ സാമുവേൽ ബെല്ലമിക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. രണ്ടുപേരും നാവികരാണ്. കടലിൽ എന്ത് സാഹസികത കാണിച്ചിട്ടാണ് ഇത്രയും കാശുണ്ടാക്കാനായിട്ട് സാധിക്കുക? അവർ ചിന്തിച്ചു. ഈ ഒരു സമയത്താണ് സാമുവേൽ ബെല്ലമി മരിയ ഹാലറ്റിനെ പരിചയപ്പെടുന്നതും അവളുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം ധനമുണ്ടാക്കി തിരിച്ചു വരാമെന്ന് അവൾക്ക് ഉറപ്പു കൊടുക്കുന്നതും. ഇനി എങ്ങനെയാണ് ഈ സാമുവേൽ ബെല്ലമി ഇത്രയും കാലം കൊണ്ട്, ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് ധനികനായിട്ട് തിരിച്ചു വരുന്നത്? എന്താണ് ഈ വില്യംസിൻ്റെയും സാമുവേൽ ബെല്ലമിയുടെയും ഉദ്ദേശം? ഈ സമയത്താണ് കോടിക്കണക്കിന് കറൻസി മൂല്യമുള്ള നിധികൾ കടലിൽ മുങ്ങിക്കിടക്കുന്ന കാര്യം വില്യംസ് ബെല്ലമിയെ അറിയിക്കുന്നത്. കഴിഞ്ഞ 100 സ്പാനിഷ് കപ്പലുകൾ അളവറ്റ സ്വർണവും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് അമേരിക്കൻ തീരങ്ങളിൽ നിന്നും സ്പെയിനിലേക്ക് പോകുന്നുണ്ട്. അതിലൊട്ടേറെ കപ്പലുകൾ കാറ്റിലും കോളിലും പെട്ട് കടലിൽ മുങ്ങിപ്പോയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം, അതായത് 1715 ജൂലൈ 30 11 സ്പാനിഷ് കപ്പലുകളാണ് കൊടുങ്കാറ്റിൽപ്പെട്ട് ഫ്ലോറിഡയുടെ തീരത്ത് മുങ്ങിയത്. ഒരു വർഷമായി ആ നിധി ഇപ്പോഴും കടലിൻ്റെ അടിയിൽ തന്നെ കിടക്കുകയാണ്. ഇതാണ് സുവർണ അവസരം. സ്പാനിഷുകാർ അവരുടെ നിധി വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തണം, എന്നിട്ട് ഈ നിധി വീണ്ടെടുക്കണം. ഇതായിരുന്നു ഈ രണ്ടുപേരുടെയും ഉദ്ദേശം. വില്യംസ് ഇങ്ങനെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറുപ്പക്കാരനായ സാമുവേൽ ബെല്ലമിയുടെ രക്തം തിളച്ചു. എങ്ങനെയും കടലിൽ പോകണം. എന്താണേലും വില്യംസ് പറഞ്ഞു, കാശ് കടം വാങ്ങിയാണെങ്കിലും ഞാനൊരു കപ്പലും കുറച്ച് ആളുകളെയും സംഘടിപ്പിക്കാം. നിധി കിട്ടിക്കഴിയുമ്പോഴേക്കും തൻ്റെ വിഹിതത്തിൽ ഈ കാശും കൂടെ ചേർത്ത് നീ തന്നാൽ മതി. അങ്ങനെ എല്ലാം സജ്ജമാക്കിയ ശേഷം താന് ഈ കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് മുങ്ങിക്കിടക്കുന്ന സ്പാനിഷ് ഗോൾഡ് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പോവുകയാണ് എന്നുള്ള വിവരം ഇദ്ദേഹം സാമുവേൽ ബെല്ലമി മരിയയെ അറിയിച്ചു. ബെല്ലമിയെ അത്രയധികം സ്നേഹിച്ചിരുന്ന മരിയ താൻ ജീവിതകാലം മുഴുവൻ ബെല്ലമിക്കായി കാത്തിരിക്കും എന്ന് ഉറപ്പു കൊടുത്തു. ഇതിന് പകരമായിട്ട് താൻ കപ്പലിൽ പോകുന്ന വേളയിൽ കാണുന്ന അനേകം തുറമുഖങ്ങളിലുള്ള വേശ്യാലയങ്ങളിൽ ഒന്നിലും തന്നെ താൻ ഒരിക്കലും കയറില്ല എന്നും നീയല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നും ഇദ്ദേഹം സാമുവേൽ ബെല്ലമി മരിയയ്ക്കും ഉറപ്പു കൊടുത്തു. അങ്ങനെ അവരാദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഉദ്യാനത്തിലെ ആപ്പിൾ മരച്ചുവട്ടിൽ നിന്നും അവർ വേർപിരിഞ്ഞു. ഇനി സാമുവേൽ ബെല്ലമി കടലിലേക്ക് യാത്രയാകുകയാണ്. ധനവാനായി ഒരു കൊല്ലത്തിന് ശേഷം തിരികെ വരും. അങ്ങനെ 1716 തുടക്കത്തിൽ ബെല്ലമിയും വില്യംസും ഒരു ചെറു കപ്പലിൽ 30 ആളുകളെയും കൂട്ടി കേപ്പ് കോഡിൽ നിന്നും യാത്രയായി. അവരെ യാത്ര അയക്കാനായിട്ട് മരിയ കടൽ തീരത്ത് ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സാമുവേൽ ബെല്ലമിയുടെ മനസ്സിൽ നിറയെ താൻ സമ്പന്നരായി തിരികെ വന്ന് മരിയയെ സ്വന്തമാക്കുന്നതിൻ്റെ മനോഹര ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ യാത്ര ചെയ്ത് ഫ്ലോറിഡയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയത്. ഈ ഒരു ഉദ്യമത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ല, വേറെ പല ആളുകൾ, വേറെ പല ഗ്രൂപ്പുകൾ ഇതേ ഉദ്ദേശമൊക്കെ ആയിട്ട് ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അവരുടെ കയ്യിൽ ഇവരെക്കാൾ മികച്ച ഡൈവർമാരും ഉണ്ട്. അവരും മാസങ്ങളായിട്ട് ഇതേ സ്പാനിഷ് ഗോൾഡ് തപ്പി ഈ ഭാഗങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. പക്ഷേ ഇവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടായിരുന്നു, കാരണം അവർക്ക് ഇതുവരെയും ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ആ ഒരു ആവേശത്തിൽ ഇവർ രാപകലില്ലാതെ ഈ നിധി കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തങ്ങളുടെ ഡൈവർമാരെ കടലിനടിയിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ എല്ലാം പരതി നോക്കി. അങ്ങനെ ഒരു മാസമാണ് ഇവർ ആ ഭാഗങ്ങളിൽ കറങ്ങി നടന്നത്. പക്ഷേ ഒരു നാണയം പോലും അവർക്ക് ലഭിച്ചില്ല. മാത്രമല്ല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ, മറ്റ് പ്രൊവിഷൻസ് ഇതെല്ലാം തീരുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കൂടി അവർ പിടിച്ചു നിന്നു. പക്ഷേ അവസാനമാണ് ഞെട്ടിക്കുന്ന ആ സത്യം അവർക്ക് മനസ്സിലായത്. ഇവരെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ സ്പാനിഷുകാർ അവരുടെ ആളുകളെ വിട്ട് രഹസ്യമായിട്ട് അവരുടെ നിധി, അവരുടെ ഗോൾഡ് എടുത്ത് തിരികെ പോയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ബെല്ലമിയും വില്യംസും ആകെ തകർന്നുപോയി. ബെല്ലമി ആകട്ടെ മരിയോട് മാത്രമല്ല, ഈ കേപ്പ് കോഡിൽ ഉണ്ടായിരുന്ന മറ്റ് ആളുകളോടും താൻ ധനവാനായിട്ട് മാത്രമേ തിരികെ വരികയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇനി വെറും കൈയോടെ എങ്ങനെ തിരികെ ചെല്ലും? വില്യംസിൻ്റെ കാര്യവും വിഭിന്നമായിരുന്നില്ല. കാരണം ആളുകളോട് പലിശയ്ക്ക് കടമൊക്കെ വാങ്ങിയ ശേഷമാണ് ഈ കപ്പലും ആളുകളെയും കൂട്ടിയിട്ട് ഇദ്ദേഹവും ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. അതിഭീകരമായ ആ നിരാശയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് അവർ മറ്റൊരു തീരുമാനമെടുത്തു. കടലിൻ്റെ അടിയിൽ നിന്ന് സ്വർണം കിട്ടിയില്ലെങ്കിൽ കടലിൻ്റെ മുകളിൽ നിന്ന് അത് തട്ടിയെടുക്കുക. അതെ, അവർ പൈറേറ്റ്സായി മാറുകയാണ്. കടൽ കൊള്ളക്കാരായി മാറുവാൻ അവർ തീരുമാനമെടുത്തു. ആ ചെറു കപ്പലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ബെല്ലമി തൻ്റെ ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴേക്കും വില്യംസും ബാക്കിയുള്ള 30 അതിനെ എതിർത്തില്ല. അവർ സന്തോഷത്തോട് കൂടിയിട്ട് കൈയടിച്ച് അവനെ അനുകൂലിച്ചു. കാരണം അവരാരും തന്നെയും വെറും കൈയോടെ തിരിച്ചു പോകാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു കറുത്ത തുണി കയ്യിലെടുത്ത് അതിൽ വെളുത്ത ചായം കൊണ്ട് തലയോട്ടിയുടെ ചിത്രം വരച്ച ശേഷം ആ കൊടി ഉയർത്തിക്കാണിച്ച് ബെല്ലമി മറ്റുള്ള ആളുകളോടായിട്ട് പറഞ്ഞു, ഈ കറുത്ത തുണിയും അതിലെ തലയോട്ടിയും മരണത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ഇത് ഉയർപ്പിൻ്റെ പ്രതീകമാണ്. ഇന്നു മുതൽ നാം മറ്റൊരു മനുഷ്യനാണ്. വി ആർ പൈറേറ്റ്സ്. ആവേശപൂർണമായ ആ പ്രസംഗം കേട്ടിട്ട് ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ കൈയടിച്ച് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ഫ്ലോറിഡയുടെ തീരത്ത് ഒരു കോണിയിൽ ആരും അറിയാതെ കിടന്നിരുന്ന ആ ഒരു ചെറു കപ്പലിൽ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. സാമുവേൽ ബെല്ലമി ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായി മാറി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇദ്ദേഹം ആദ്യം ചെയ്ത പണി തൻ്റെ ഈ ആദ്യത്തെ കപ്പൽ വിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അതൊരു മോശം കപ്പലായിരുന്നു, വേഗത കുറവ്. ഈ വില്യംസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ വെച്ചിട്ട് വാങ്ങിയ ഒരു ചെറിയ കപ്പലാണ്. ആ കപ്പൽ കൊണ്ട് കൊള്ളകളൊന്നും നടത്താൻ സാധ്യമല്ല എന്ന് ബെല്ലമിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ ഒരു പഴയ കപ്പൽ കൊടുത്തിട്ട് ഇവർ രണ്ട് ചെറിയ പവർഫുള്ളായിട്ടുള്ള രണ്ട് ബോട്ടുകൾ വാങ്ങി. ഏതാണ്ട് 50 ആളുകളെ വഹിക്കാൻ കഴിവുള്ള ആ ബോട്ടുകൾക്ക് അത്യാവശ്യം വേഗത കൈവരിക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ ഈ രണ്ട് ബോട്ടുകളിൽ സാമുവേൽ ബെല്ലമിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം പൈറേറ്റുകൾ അറ്റ്ലാന്റിക്കിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ പൈറേറ്റ് കമ്മ്യൂണിറ്റിക്കിടയിൽ ബെല്ലമി ഒരു സംസാര വിഷയമായി തന്നെ തീർന്നു. രണ്ട് ബോട്ടുകളിൽ തോക്കുകളും കഠാരകളും ഉയർത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന ബെല്ലമിയുടെ കൊള്ളക്കൂട്ടത്തെ ആളുകൾ ഭയന്നു. ബെല്ലമിയുടെ രീതികളിലും പെട്ടെന്നുണ്ടായ ഉയർച്ചയിലും പല കൊള്ളത്തൊലവന്മാർക്കും താല്പര്യമുണ്ടായി. പലരും അവനെ കൂടെ കൂട്ടുവാൻ ആഗ്രഹിച്ചു. അതിൽ പ്രധാനി ബെഞ്ചമിൻ ഹോണിഗോൾഡ് ആയിരുന്നു. കൊള്ളക്കാരുടെ തലതൊട്ടപ്പനാണ് ബെഞ്ചമിൻ ഹോണിഗോൾഡ്. ഇദ്ദേഹം പിടിച്ചെടുത്ത കപ്പലുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല ഇദ്ദേഹം കൊള്ളക്കാരുടെ തലവൻ അല്ലെങ്കിൽ കാരണവർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് പ്രശസ്തരായ പല കൊള്ളക്കാരും ആദ്യ കാലഘട്ടങ്ങളിൽ ജോലിയെടുത്തിരുന്നത്. അതായത് അന്നത്തെ കാലത്തെ പ്രശസ്തരായിട്ടുള്ള പല കൊള്ളത്തലവന്മാരും ഒരു കാലത്ത് ഈ ഹോണിഗോൾഡിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതിൽ പ്രധാനി എഡ്വേർഡ് ടീച്ച് എന്ന ബ്ലാക്ക് ബിയേർഡ് ആയിരുന്നു. എന്താണേലും തൻ്റെ സംഘത്തിൽ ചേരുവാൻ വേണ്ടിയിട്ട് ഈ ഹോണിഗോൾഡ് ബെല്ലമിയെയും വില്യംസിനെയും ക്ഷണിച്ചു. അവർക്ക് സന്തോഷമായി. അവർ അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ചേർന്നു. ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൽ അന്ന് ഈ ബ്ലാക്ക് ബിയേർഡ് ഉണ്ട്. സത്യത്തിൽ സാമുവേൽ ബെല്ലമി ആകെ ആവേശഭരിതനായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നിധി അന്വേഷിച്ച് പരാജയപ്പെട്ട താനിത ഇപ്പോൾ പൈറേറ്റുകളുടെ കാരണവരായ ഹോണിഗോൾഡിൻ്റെ സംഘത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു. മറിയൻ പിന്നെ പോസ്റ്റിലിയോൺ, ഈ രണ്ട് കപ്പലുകളാണ് ഹോണിഗോൾഡിന് ഉണ്ടായിരുന്നത്. ഇതിൽ മറിയൻ എന്ന കപ്പലിലായിരുന്നു ഹോണിഗോൾഡും പ്രശസ്തനായിട്ടുള്ള ഈ ബ്ലാക്ക് ബിയേർഡും അന്ന് ഉണ്ടായിരുന്നത്. ഇതേ കപ്പലിൽ തന്നെയാണ് കയറുവാനായിട്ട് ഈ സാമുവേൽ ബെല്ലമിക്കും വില്യംസിനും അവസരം ലഭിച്ചത്. പിന്നീട് ഇവരെല്ലാം കൂടി ഒട്ടനവധി ഓപ്പറേഷനുകൾ കൊള്ളകൾ ഈ ഒരു ഭാഗങ്ങളിൽ, കരീബിയൻ ഭാഗങ്ങളിൽ നടത്തുകയും അതെല്ലാം വളരെയധികം വിജയം കൈവരിക്കുകയും ചെയ്തു. ആ സമയത്തെല്ലാം തൻ്റെ സ്വഭാവം, നേതൃത്വ പാഠവം ഇതെല്ലാം കൊണ്ട് ഈ ബാക്കിയുള്ള കൊള്ളക്കാരുടെ ഇടയിൽ ഈ സാമുവേൽ ബെല്ലമി സാവധാനം പേരെടുത്ത് വരികയായിരുന്നു. അങ്ങനെ 1716 മെയ് മാസത്തിൽ ഈ ഹോണിഗോൾഡിൻ്റെ സംഘം ഹിസ്പനിയോള ദ്വീപിലെ ഒരു തുറമുഖത്ത് അടുത്തു. പക്ഷേ അവിടെ ചെന്ന് നങ്കൂരമിട്ട ശേഷം ഈ കപ്പലിൽ, ഈ മറിയൻ എന്ന് പറഞ്ഞ ഈ കപ്പലിൽ ഒരു കലാപം ഉടലെടുത്തു. അതിൻ്റെ കാരണം ഹോണിഗോൾഡ് തന്നെയായിരുന്നു. ഇവര് ഈ ഒരു സമയത്ത് 1-2 മാസങ്ങളിൽ ഈ കരീബിയൻ ഭാഗങ്ങളിൽ ഇവരെല്ലാം കൂടിയിട്ട്, അതായത് ഹോണിഗോൾഡ്, ബ്ലാക്ക് ബിയേർഡ്, ഈ സാമുവേൽ ബെല്ലമി, വില്യംസ് ഇവരെല്ലാം കൂടിയിട്ട് പല ഈ കൊള്ളകൾ നടത്തിയ സമയത്തെല്ലാം ഇവരുടെ മുമ്പിൽ ഒട്ടനവധി ബ്രിട്ടീഷ് പടക്കപ്പലുകൾ, മർച്ചൻ്റ് കപ്പലുകൾ ഇതെല്ലാം വന്നു പെട്ടതാണ്. പക്ഷേ ഇതൊന്നും ആക്രമിക്കേണ്ട എന്നായിരുന്നു ഹോണിഗോൾഡിൻ്റെ തീരുമാനം. കാരണം ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് വേരുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് കപ്പലുകൾ ആക്രമിക്കാനായിട്ട് ഹോണിഗോൾഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് നാവികർക്കിടയിൽ, ഈ കൊള്ളക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. ആ ഒരു കലാപമാണ് ഇപ്പോൾ ഇവർ ഈ ഹിസ്പനിയോള ദ്വീപിൻ്റെ തീരത്ത് വന്ന് നങ്കൂരമിട്ട് കഴിഞ്ഞപ്പോഴേക്കും കപ്പലിൽ പ്രശ്നമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ അക്കാലങ്ങളിൽ പൈറേറ്റ്സ് പിന്തുടർന്നു വന്നിരുന്ന പൈറേറ്റ് കോഡ് അനുസരിച്ചിട്ട് ഇവർ ഈ പ്രശ്നം വോട്ടിങ്ങിനിട്ടിട്ട് ഹോണിഗോൾഡിനെ ഈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നാവികര് കൊള്ളക്കാർ മാറ്റി. 1600s പൈറേറ്റ് ഷിപ്പുകളിൽ ഉണ്ടായിരുന്ന നിയമങ്ങളുടെ കളക്ഷനാണ് പൈറേറ്റ് കോഡ്. ഓരോ പൈറേറ്റ് ഷിപ്പുകളിലും അവർ അനുവർത്തിക്കേണ്ട നിയമങ്ങളുടെ ഒരു പകർപ്പ് എഴുതി വെച്ചിട്ടുണ്ടാവും. മുങ്ങിപ്പോയ ചില കപ്പലുകളിൽ നിന്നും ഇത്തരം പൈറേറ്റ് കോഡുകൾ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്യാപ്റ്റന്മാരെ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നതും മറ്റൊരവസരത്തിൽ ഇതേ വോട്ടിങ്ങിലൂടെ പുറത്താക്കുന്നതും ഒക്കെ ഈ പൈറേറ്റ് കോഡുകളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളായിരുന്നു. കൂടാതെ 8 മണിക്ക് ശേഷം വിളക്ക് അണയ്ക്കണം, കഠാരകളും തോക്കുകളും എപ്പോഴും വൃത്തിയാക്കി റെഡിയാക്കി വയ്ക്കണം, കുട്ടികളെയും പെണ്ണുങ്ങളെയും കപ്പലിൽ കയറ്റുവാൻ പാടില്ല, ഒരു കാരണവശാലും കപ്പൽ ഉപേക്ഷിക്കുവാൻ, അതായത് ഒരു യുദ്ധസമയത്ത് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല, കപ്പലിനുള്ളിൽ വെച്ച് വാക്ക് തർക്കമൊക്കെ ആവാം, പക്ഷേ കയ്യാങ്കളി ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൈറേറ്റ് കോഡിൽ ഉണ്ടായിരുന്നത്. ഇതേ പൈറേറ്റ് കോഡ് ഉപയോഗിച്ചാണ് മറിയൻ എന്ന് പറഞ്ഞ ഈ കപ്പലിലെ നാവികർ ഇപ്പോൾ ഈ ഹോണിഗോൾഡിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. പൈറേറ്റ് കോഡ് ബഹുമാനിച്ച ഹോണിഗോൾഡും കൂടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബിയേർഡും അവരെ അനുകൂലിക്കുന്ന 26 പേരും ഈ കപ്പൽ വിടുകയും മറ്റൊരു കപ്പലിൽ അവിടെ നിന്ന് യാത്രയാകുകയും ചെയ്തു. ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ മറിയൻ എന്ന് പറഞ്ഞ ഈ കപ്പലിലുണ്ടായിരുന്ന നാവികർ വീണ്ടും സംഘം ചേരുകയും യോഗം കൂടുകയും അവർ വോട്ടെടുത്ത് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് മറ്റാരും ആയിരുന്നില്ല, ഈ സാമുവേൽ ബെല്ലമിയായിരുന്നു. അങ്ങനെ പൈറേറ്റ് ചരിത്രത്തിലെ മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. ബെല്ലമിയും വില്യംസും ഉൾപ്പെടുന്ന മറിയൻ എന്ന് പറഞ്ഞ ഈ കപ്പൽ പിന്നീട് അറ്റ്ലാന്റിക്കിലെയും കരീബിയൻ കടലിലെയും ആളുകളുടെ പേടി സ്വപ്നമായിട്ട് മാറി. എന്നാൽ സാമുവേൽ ബെല്ലമി മറ്റ് പൈറേറ്റ് ക്യാപ്റ്റന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു. താൻ പിടികൂടുന്ന കപ്പലിലെ ആളുകളോട് വളരെയധികം ദയയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പെരുമാറിയിരുന്നത്. പിടിച്ചെടുത്ത കപ്പലിലെ ധനവും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തങ്ങളുടെ കപ്പലിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള ആളുകളോട് ആ കപ്പലിൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ബെല്ലമി അനുവദിക്കുമായിരുന്നു. ഇതിനു മുമ്പ് ബെല്ലമി ഒരു ചെറിയ പ്രസംഗം അവരോടായിട്ട് നടത്തും. ആ പ്രസംഗത്തിൽ ബെല്ലമി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ സംഘത്തിൽ ചേരാവുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഭൂരിഭാഗം ആളുകളും ബെല്ലമ്മിയുടെ കൂടെ ചേരുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം അക്കാലഘട്ടങ്ങളിൽ ഈ കച്ചവട കപ്പലുകളിലെ ക്യാപ്റ്റന്മാരുടെ പെരുമാറ്റം തന്നെയായിരുന്നു. അവർക്ക് അമിതമായ അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം ഉപയോഗിച്ച് അവർ താഴെയുള്ള നാവികരെ നല്ല രീതിയിൽ പീഡിപ്പിക്കുമായിരുന്നു. കൂടാതെ പൈറേറ്റ് ഷിപ്പുകളിൽ എല്ലാവർക്കും തുല്യ അധികാരമാണ്, തുല്യതയാണ് ഉള്ളതെന്നുള്ള അറിവ്, ഇതിനും പുറമെ ക്യാപ്റ്റൻ സാമുവേൽ ബെല്ലമ്മിയുടെ അസാമാന്യ നേതൃത്വ പാടവം, ഇതെല്ലാം കൂടെ കൂടി ആകുമ്പോഴേക്കും ഇങ്ങനെ പിടിച്ചെടുത്ത കപ്പലുകളിലെ ഭൂരിഭാഗം ആളുകളും ഇവരുടെ കൂടെ ചേരുകയാണ് ഉണ്ടായത്. ബെല്ലമ്മിയെക്കുറിച്ച് കുട്ടികൾക്കിടയിൽ പോലും വലിയ മതിപ്പാണ് ഉണ്ടായിരുന്നത്. ഇത് തെളിയിക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. 1716 നവംബർ 3 ബൊണേറ്റ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പൽ ബെല്ലമ്മിയും കൂട്ടരും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പതിവ് പോലെ തന്നെ ഈ കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തങ്ങളുടെ മറിയൻ എന്ന് പറഞ്ഞ കപ്പലിലേക്ക് മാറ്റിയ ശേഷം തൻ്റെ പതിവ് ചോദ്യം ബെല്ലമ്മി ഇവിടെയും ആവർത്തിച്ചു. ആർക്കെങ്കിലും തൻ്റെ കൂടെ ചേരാനായിട്ട് താല്പര്യമുണ്ടോ? പക്ഷേ ആ സമയത്താണ് വലിയൊരു അത്ഭുതം നടന്നത്. ബെല്ലമ്മിയെയും വില്യംസിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കപ്പലിൽ നിന്ന് കൈ ഉയർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു വന്നത് ഒരു 10 വയസ്സുകാരൻ പയ്യനായിരുന്നു. ജോൺ കിങ് എന്നായിരുന്നു ആ ചെറുക്കൻ്റെ പേര്. അവനും അമ്മയും ഇതേ കപ്പലിലെ യാത്രക്കാരായിരുന്നു. സാധാരണ നാവികരാണ് ഇങ്ങനെ ഒരു ആഹ്വാനം കേട്ട് കഴിയുമ്പോഴേക്കും പൈറേറ്റുകളുടെ കൂട്ടത്തിൽ ചേരാനായിട്ട് മുന്നോട്ട് വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ താൻ പൈറേറ്റാകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതും ഒരു 10 വയസ്സുകാരൻ. അവൻ്റെ അമ്മ മുട്ടുകുത്തി നിന്നുകൊണ്ട് നിലവിളിച്ച് അപേക്ഷിച്ചിട്ട് പോലും അവൻ ചെവി കൊള്ളാതെ സാമുവേൽ ബെല്ലമ്മിയുടെ കൂടെ ചേരാനായിട്ട് മുന്നോട്ടേക്ക് നടന്നു വന്നു. പക്ഷേ ഈ സമയത്ത് ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ബെല്ലമ്മി അവനോടായിട്ട് പറഞ്ഞു, നീ വരണ്ട, നീ പയ്യനാണ്. പക്ഷേ അവൻ കേട്ടില്ല. അങ്ങനെ ജോൺ കിങ് ബെല്ലമ്മിയുടെ സംഘത്തിലെ ഏറ്റവും ഇളയവനായി കൂടെ കൂടി എന്ന് മാത്രമല്ല, പൈറേറ്റുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായക്കുറവുള്ള കടൽ കൊള്ളക്കാരനായി മാറുകയും ചെയ്തു. അങ്ങനെ സാമുവേൽ ബെല്ലമ്മിയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഈ സാമുവേൽ ബെല്ലമ്മിയെ ആളുകൾ ബ്ലാക്ക് സാം ബെല്ലമ്മി എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ബെല്ലമ്മിക്ക് കറുത്ത മുടിയാണ് ഉണ്ടായിരുന്നത്. സാധാരണ അന്നത്തെ ആളുകൾ ഈ മുടിയുടെ മുകളിൽ ഒരു വിഗ്ഗൊക്കെ വെക്കും അല്ലെങ്കിൽ തൊപ്പിയൊക്കെ വെക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ കറുത്ത തലമുടി പുറകിൽ വെച്ച് കെട്ടി അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഈ സാമുവേൽ ബെല്ലമ്മി നടന്നിരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ബെല്ലമ്മിയെ ബ്ലാക്ക് സാം ബെല്ലമ്മി എന്ന് ആളുകൾ വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് നീങ്ങുകയൊക്കെ ആണെങ്കിൽ പോലും തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറിയൻ എന്ന് പറഞ്ഞ ഈ കപ്പലിനോട് ഇദ്ദേഹത്തിന് അത്രയ്ക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കപ്പൽ വെച്ചിട്ട് വലിയ വലിയ കപ്പലുകൾ, അടിമ കപ്പലുകൾ ഇങ്ങനെയുള്ളതൊന്നും കീഴടക്കാനായിട്ട് സാധിക്കില്ല, അതിനെ പിന്തുടർന്ന് പോകാനുള്ള വേഗത ഇതിനില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി വേഗതയുള്ള നല്ലൊരു കപ്പൽ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലമ്മി പരതുകയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത മാസം 1716 ഡിസംബറിൽ ബെല്ലമ്മിയുടെ മുമ്പിൽ 2 കപ്പലുകൾ വന്നുപെട്ടു. ഒന്നിൻ്റെ പേര് പേള്, മറ്റേതിൻ്റെ പേര് സുൽത്താന. ഇതിൽ സുൽത്താന കൊള്ളാം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? സകല ചരക്കുകളും, ഈ മറിയൻ എന്ന് പറഞ്ഞ കപ്പലിലുണ്ടായിരുന്ന ചരക്കും ഇപ്പോൾ പിടിച്ചെടുത്ത പേൾ എന്ന് പറഞ്ഞ കപ്പലിലെ ചരക്കും മുഴുവൻ സുൽത്താനയിലേക്ക് മാറ്റി. ശേഷം ബാക്കിയുള്ള നാവികരോട് പേൾ എന്ന് പറഞ്ഞ കപ്പലിൽ തിരിച്ചു പൊക്കോളാനായിട്ട് ഇദ്ദേഹം അനുവദിച്ചു. ഇദ്ദേഹം ഇപ്പോൾ ഈ സാം ബെല്ലമ്മി ഇപ്പോൾ സുൽത്താന എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. പഴയ കപ്പലായിട്ടുണ്ടായിരുന്ന മറിയൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ചാർജ് തൻ്റെ സുഹൃത്തായ ഹോൾസ്ഗ്രേവ് വില്യംസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ബ്ലാക്ക് സാം ബെല്ലമ്മിയുടെ അടുത്ത അറ്റാക്ക് ഡിസംബർ 16 അന്ന് സെൻറ് മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കച്ചവട കപ്പലാണ് ഇദ്ദേഹവും കൂട്ടരും ആക്രമിച്ച് കീഴടക്കിയത്. പതിവുപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇവരുടെ കപ്പലുകളിലേക്ക് ഇദ്ദേഹം മാറ്റി. അതിനുശേഷം പതിവ് ഓഫറ് ഇവർക്ക് കൊടുത്തു. ആ ഒരു ഓഫർ കേട്ട ശേഷം 13 ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട്, പൈറേറ്റ്സ് ആകാനായിട്ട് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഒരാളെ കൂടെ നിർബന്ധമായിട്ട് ഇദ്ദേഹം, ഈ സാമുവേൽ ബെല്ലമ്മി നിർബന്ധമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്തു. തോമസ് ഡേവിസ് എന്നു പേരുള്ള ഒരു കാർപ്പൻ്ററെയാണ് ഇദ്ദേഹം നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തത്. സാധാരണ ഇങ്ങനെ നിർബന്ധിച്ച് തൻ്റെ കൂട്ടത്തിൽ ആളെ ചേർക്കുന്ന പതിവൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതല്ല ഈ ബ്ലാക്ക് സാം ബെല്ലമ്മിക്ക്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, ഇദ്ദേഹത്തിൻ്റെ കപ്പലുകളിൽ കപ്പലിന് വേണ്ടുന്ന ആളുകളെല്ലാം ഉണ്ട്, പക്ഷേ ഒരു കാർപ്പൻ്ററില്ല. അതുകൊണ്ടാണ് ഒരു കാർപ്പൻ്ററിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ കപ്പലുകൾക്ക് എപ്പോഴും കേടുപാടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സേവനം അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ തോമസ് ഡേവിസിനെ നിർബന്ധപൂർവ്വം ഇദ്ദേഹം തൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തത്. എന്നാൽ തന്നെ പോകാൻ അനുവദിക്കണമെന്നും ഒരിക്കലും ഒരു പൈറേറ്റായിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നും തോമസ് ഡേവിസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നം സാമുവേൽ ബെല്ലമ്മി വോട്ടിങ്ങിനിട്ടു. പക്ഷേ വോട്ടിങ്ങിനിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പൈറേറ്റ്സ് എന്ത് തീരുമാനിച്ചു? ഇവൻ പറയുന്നത് എന്താണ്? തനിക്കൊരിക്കലും പൈറേറ്റ് ആയിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് പറ്റില്ല, ഇതൊരു വൃത്തികെട്ട പണിയാണ് എന്നാണ്. അത് അവരെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് അവർ ഈ തോമസ് ഡേവിസിനെ തങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് ചേർക്കാൻ തന്നെയാണ് വോട്ടിട്ടത്. അങ്ങനെ ബെല്ലമി തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കൊള്ളയടിച്ച സാധനങ്ങൾ കാരണം സുൽത്താന നിറഞ്ഞതോടുകൂടി ഇതിലും വലുതും വേഗതയേറിയതുമായ മറ്റൊരു കപ്പൽ തനിക്ക് ആവശ്യമാണ് എന്ന് ബെല്ലമിക്ക് തോന്നിത്തുടങ്ങി. തൻ്റെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ തനിക്ക് ആവശ്യം ഒരു അടിമ കപ്പലാണ്. അടിമ വ്യാപാരം നടത്തുന്ന കപ്പലുകൾക്ക് മറ്റു ചരക്ക് കപ്പലുകളെ അപേക്ഷിച്ച് കുറേയേറെ ഗുണങ്ങളുണ്ട്. ഒന്നാമത്, ഇത്തരം കപ്പലുകൾക്ക് വേഗത കൂടുതലാണ്. കൂടാതെ അടിമ കപ്പലുകൾക്ക് മറ്റ് കപ്പലുകളെ അപേക്ഷിച്ച് വലിപ്പ കൂടുതൽ ഉള്ളവയുമാണ്. കൂടാതെ കൂടുതൽ പീരങ്കികളും അതിനുള്ള വെടിമരുന്നും ഇതിലുണ്ടാവും. ഇതിനും പുറമെ നൂറുകണക്കിന് അടിമകളെ തീറ്റിപ്പോറ്റാനുള്ള വലിയ അടുക്കള, ഇത്രയും ആളുകൾക്ക് വെച്ച് വിളമ്പാനുള്ള വലിയ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, ഇതെല്ലാം ഒരു അടിമ കപ്പലിൽ ഉണ്ടാവും. ഇത്തരം ആഗ്രഹങ്ങളൊക്കെയായിട്ട് പൈറേറ്റ് പ്രിൻസ് എന്ന് ആളുകൾ വിളിച്ചിരുന്ന ബ്ലാക്ക് സാം ബെല്ലമി കരീബിയൻ കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്താണ് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു അടിമ കപ്പൽ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നുപെടുന്നത്. അത് നമ്മുടെ ഈ കഥയുടെ ആദ്യം പറഞ്ഞ വിദ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസ് നയിക്കുന്ന ആ അടിമക്കപ്പൽ തന്നെയായിരുന്നു. പക്ഷേ വേഗത കുറഞ്ഞ സുൽത്താന, അതിലും വേഗത കുറഞ്ഞ മറിയൻ, ഈ രണ്ട് കപ്പലുകളും 3 ദിവസം പുറകെ ചേസ് ചെയ്തിട്ടാണ് ഈ വിദ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ തൊട്ടരികിൽ എത്തിച്ചേർന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ പൈറേറ്റുകൾ തങ്ങളുടെ ഇരകളായിട്ടുള്ള കപ്പലുകളെ ഒരിക്കലും തകർത്ത് കളയാനായിട്ട് ശ്രമിക്കാറില്ല. പീരങ്കികളും തോക്കുകളും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ വളരെ ചുരുക്കമായിട്ട് മാത്രമേ പ്രയോഗിക്കാറുള്ളൂ. കാരണം തങ്ങൾ ഉന്നമിട്ടിരിക്കുന്ന കപ്പൽ പീരങ്കി ആക്രമണത്തിൽ മുങ്ങി തകർന്നു പോയാൽ പൈറേറ്റുകൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആയിപ്പോവും. കൂടാതെ ആക്രമിക്കപ്പെടുന്ന കപ്പൽ തങ്ങളുടെ കപ്പലിനേക്കാൾ നല്ലതാണെങ്കിൽ ഇവർക്കത് പിന്നീട് ഉപയോഗിക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ആക്രമണ വേളകളിൽ പൈറേറ്റ്സ് തങ്ങളുടെ കപ്പലിനെ എതിർ കപ്പലുകളുടെ വളരെയധികം അടുത്തു കൊണ്ടുവരും. എന്നിട്ട് അറ്റത്ത് കൊളുത്തുകളുള്ള ചങ്ങലകൾ, വടങ്ങൾ, ഇതെല്ലാം ഇവരുടെ കപ്പലിൽ നിന്ന് ഈ ശത്രു കപ്പലിൻ്റെ ഡെക്കിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കും. അതിനുശേഷം ഇവർ ആ വടങ്ങളിൽ പിടിച്ച് വലിച്ച് ഈ രണ്ട് കപ്പലുകളും വളരെയധികം അടുത്തേക്ക് ചേർക്കും. ശേഷം ഈ കപ്പലിൽ നിന്ന് അവർ ഈ ശത്രു കപ്പലിലേക്ക് എടുത്തു ചാടി അവിടെ ഈ ഓപ്പൺ ഡെക്കിൽ കിടന്ന് നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കും. അന്നത്തെ കാലത്ത് കച്ചവട കപ്പലുകളിൽ ഒരു പൈറേറ്റ് അറ്റാക്ക് ഉണ്ടായാൽ ഇതാണ് സംഭവിക്കുക. ഈ ഡെക്കിൽ കിടന്നുള്ള നിരന്തരമായിട്ടുള്ള മണിക്കൂറുകൾ നീളുന്ന വാൾപൈറ്റ്, കഠാര യുദ്ധം, നേരിട്ടുള്ള മുഷ്ടിയുദ്ധം, ഇതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ കപ്പലിലെ ആളുകൾ കീഴടങ്ങുക. എന്നാൽ ഇവിടെ ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസിന് താൻ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാവുക എന്ന് പരിചയസമ്പന്നനായ മറ്റൊരു നാവികൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള അറ്റാക്കുകൾ അല്ലെങ്കിൽ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ ലോറൻസ് പ്രിൻസ് കീഴടങ്ങി. അതോടുകൂടി രംഗം ശാന്തമായി. കീഴടങ്ങിയ ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസിനോടും ബാക്കിയുള്ള ആളുകളോടും ബെല്ലമി മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. വിദ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ വലിപ്പം, വേഗത, ഇതെല്ലാം ഇപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ബെല്ലമി ഇനി ഇതാണ് തൻ്റെ കപ്പൽ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമിയുടെ ആളുകൾ തങ്ങളുടെ പഴയ കപ്പലായിട്ടുള്ള സുൽത്താനയിൽ നിന്നും സാധനങ്ങൾ മുഴുവൻ ഈ പുതിയ കപ്പലായ വിദ എന്ന് പറഞ്ഞ അടിമക്കപ്പലിലേക്ക് മാറ്റുവാനായിട്ട് തുടങ്ങി. സത്യത്തിൽ അതൊരു വിസ്മയകരമായ കാഴ്ചയായിരുന്നു. ഈ രണ്ട് കപ്പലുകൾക്കിടയിലുള്ള ഈ കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയേറെ ബോട്ടുകൾ നിരന്തരം ചലിക്കുകയാണ്. അതും രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഒരാഴ്ച കൊണ്ടാണ് ഈ സുൽത്താനയിലെ സാധനങ്ങൾ മുഴുവൻ ഇവർ വിദ എന്ന് പറഞ്ഞ പുതിയ കപ്പലിലേക്ക് മാറ്റിയത്. ഇതിനിടയ്ക്ക് നാവികരുടെ ആക്രോശങ്ങൾ, വല്ലാത്ത ബഹളങ്ങൾ, സത്യത്തിൽ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. ഇതിനിടെ വിദ എന്ന് പറഞ്ഞ കപ്പലിലെ നിധി ശേഖരം കണ്ട് ബെല്ലമിയും കൂട്ടരും ശരിക്കും ഞെട്ടിയിരുന്നു. ആഫ്രിക്കയിൽ നിന്നും ശേഖരിച്ച 100 കണക്കിന് ആനക്കൊമ്പുകൾ, സിങ്കോണ മരത്തിൻ്റെ തടികൾ, മലമ്പനിക്കുള്ള ഏറ്റവും പ്രധാന ഔഷധമായ ക്വിനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മരത്തിൽ നിന്നുമാണ്. നമ്മുടെ നാട്ടിൽ ഊട്ടി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുമുണ്ട്. കൂടാതെ ബാരല് കണക്കിന് പഞ്ചസാര, ഇൻഡിഗോ ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിഗോ ഫെറ എന്ന സസ്യം, അങ്ങനെ അക്കാലത്തെ വിലപിടിപ്പുള്ള ഒട്ടനവധി വസ്തുക്കൾ വിദയിൽ ഉണ്ടായിരുന്നു. കൂടാതെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ബാറുകൾ, നാണയങ്ങൾ, ആഫ്രിക്കൻ ഈസ്റ്റ് ഇന്ത്യൻ ആഭരണങ്ങൾ, ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോയി. അവസാനം സാധനങ്ങളെല്ലാം സുൽത്താനയിൽ നിന്ന് വിദയിലേക്ക് മാറ്റിയ ശേഷം തൻ്റെ പതിവ് ചോദ്യം ഇദ്ദേഹം ഇവിടെയും ആവർത്തിച്ചു. ഈ വിദയിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ലോറൻസ് പ്രിൻസിൻ്റെ ആളുകളിൽ 12 പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരാനായിട്ട് തയ്യാറായി. ഈ ലോറൻസ് പ്രിൻസിനോടും ബാക്കിയുള്ള ആളുകളോടും ഇപ്പോൾ കാലിയാക്കപ്പെട്ട സുൽത്താന എന്ന് പറഞ്ഞ കപ്പലിൽ തിരികെ പോകാനായിട്ട് ഇദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ഈ വിഡ എന്ന് പറഞ്ഞ അടിമ കപ്പൽ ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമിയുടെ പ്രശസ്തമായ പൈറേറ്റ് ഷിപ്പായി മാറി. എന്നാൽ വിദ എന്ന് പറഞ്ഞ ഈ കപ്പല്, അടിമ കപ്പല്, അതേപടി ഉപയോഗിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത കുറേയേറെ നിർമ്മിതികൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ആദ്യം പറഞ്ഞ അടിമകളെ പൂട്ടിയിടുന്ന ആ നീളൻ പ്ലാറ്റ്ഫോം, അത് ഇദ്ദേഹം അവിടെ നിന്ന് അഴിച്ചു ദൂരെ കളഞ്ഞു. കാരണം ഇദ്ദേഹത്തിന് കൂടുതൽ വിസ്താരം വേണം, കൂടുതൽ വേഗത വേണം. ഇതുകൂടാതെ 10 പീരങ്കികൾ കൂടി ഇതിലേക്ക് ഘടിപ്പിച്ചു. അങ്ങനെ ആകെയുള്ള പീരങ്കികളുടെ എണ്ണം 28 മാറ്റി. സത്യത്തിൽ ഒരു അടിമക്കപ്പൽ എന്ന നിലയിൽ നിന്നും ഒരു പൈറേറ്റ് ഷിപ്പ് എന്ന ഒരു നിലയിലേക്കുള്ള ഈ വിടയുടെ മാറ്റം അതിഗംഭീരം തന്നെയായിരുന്നു. അവസാനമായി തൻ്റെ കീഴിലുണ്ടായിരുന്നവർക്ക് അവരവരുടെ കഴിവുകൾ അനുസരിച്ച് ബെല്ലമി ഓരോ ജോലികൾ ഏൽപ്പിക്കുകയും ചെയ്തു. ഏറ്റവും മുകളിൽ ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമി, തൊട്ട് താഴെ സെക്കൻഡ് ഇൻ കമാൻഡ് ക്വാർട്ടർ മാസ്റ്റർ റിച്ചാർഡ് നോലൻഡ്. പിടിച്ചെടുക്കുന്ന കപ്പലുകളിൽ ആദ്യം കയറുന്നതും ചരക്ക് വീതം വെക്കുന്നതും ഒക്കെ ക്വാർട്ടർ മാസ്റ്ററാണ്. അടുത്തത് കപ്പലിൻ്റെ സൂപ്പർവൈസറായ ബോസിൻ. കപ്പൽ യഥാവിധം പരിരക്ഷിക്കേണ്ടത് ബോസിനാണ്. ജെറമിയ ബെർക്ക് ആയിരുന്നു വിദയിൽ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അടുത്തത് സെയിലിംഗ് മാസ്റ്റർ അഥവാ നാവിഗേറ്റർ ജോൺ ലാംബർട്ട് ആയിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അയാളെ ഇക്കാര്യത്തിൽ സഹായിക്കുവാൻ നേറ്റീവ് അമേരിക്കക്കാരൻ ജോൺ ജൂലിയൻ എന്നൊരാളും ഉണ്ടായിരുന്നു. വെറും 16 മാത്രമാണ് ജോൺ ജൂലിയന് അന്ന് ഉണ്ടായിരുന്നത്. കൂടാതെ ജെയിംസ് ഫെർഗൂസൺ എന്നൊരു ഡോക്ടറും കപ്പലിലുണ്ടായിരുന്നു. ജോൺ ബ്രൗൺ എന്നയാൾക്കായിരുന്നു കപ്പലിലെ കയറുകളുടെയും വടങ്ങളുടെയും ചുമതല. അവസാനമായി ബെല്ലമി തൻ്റെ കൂടെ നിർബന്ധിച്ച് ചേർത്ത കാർപ്പൻ്റർ തോമസ് ഡേവിസ്. ചുരുക്കത്തിൽ ഒരു കപ്പലിൽ ആരൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തികഞ്ഞ ഒരു കപ്പലായിരുന്നു വിദ. ഇതെല്ലാം കൂടാതെ വിദയിൽ നല്ലൊരു ഓർക്കസ്ട്ര, ഗായക സംഘം ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും അത്താഴം കഴിക്കുന്ന സമയത്തും ഒക്കെയാണ് ഇവർ ഈ സംഗീത ഉപകരണങ്ങൾ വായിച്ച് ആളുകളെ രസിപ്പിച്ചിരുന്നത്. എന്നാൽ മറ്റ് കപ്പലുകളെ ആക്രമിക്കുമ്പോഴും അതിനകമ്പടിയായി ഭയാനകമായ രീതിയിലുള്ള സംഗീതം ഇവർ ആലപിച്ചിരുന്നു. ഭീകര സംഗീതത്തോടൊപ്പം പൈറേറ്റുകളുടെ കൊലവിളികളും പീരങ്കി ശബ്ദങ്ങളും കൂടി ചേരുമ്പോൾ എതിരാളികൾ ഭയന്നു വിറയ്ക്കും. ഇതിനെല്ലാം പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബെല്ലമിയുടെ ഈ സംഘത്തിൽ നിറവ്യത്യാസമോ വർഗ വ്യത്യാസമോ ജാതി വ്യത്യാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കൻസ്, ആഫ്രിക്കൻസ്, നേറ്റീവ് അമേരിക്കൻസ്, ആഫ്രിക്കൻ അമേരിക്കൻസ്, അങ്ങനെ പല ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടത്തിയിട്ട് കിട്ടുന്ന മുതലിൻ്റെ ഈക്വൽ ഷെയറാണ് എല്ലാവർക്കും ഇദ്ദേഹം കൊടുത്തിരുന്നത്. ഹമോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആടുന്ന ഊഞ്ഞാൽ കട്ടിലുകളിലാണ് പൈറേറ്റുകൾ കിടന്നിരുന്നത്. ആവശ്യത്തിന് ഇത്തരം ഊഞ്ഞാൽ കട്ടിലുകൾ ലഭ്യമല്ലെങ്കിൽ ബാക്കിയുള്ളവർ മുകളിലെ ഓപ്പൺ ഡെക്കിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. കൂടാതെ ഏതെങ്കിലും ഒരു പൈറേറ്റ് വധിക്കപ്പെട്ടാൽ അയാളുടെ വിഹിതം ഭാര്യയ്ക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഏർപ്പാടുകളും ബെല്ലമി ചെയ്തിരുന്നു. ചുരുക്കത്തിൽ കരീബിയൻ കടലിൽ ഒഴുകി നടന്നിരുന്ന ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു വിദ എന്ന് പറഞ്ഞ ഈ ബെല്ലമിയുടെ പൈറേറ്റ് ഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ 1717 ഫെബ്രുവരി മുതലാണ് വിദ ഒരു പൈറേറ്റ് ഷിപ്പ് എന്ന നിലയിൽ അവളുടെ യാത്ര ആരംഭിക്കുന്നത്. ബെല്ലമിയുടെ കൈവശമുള്ള ഈ രണ്ട് കപ്പലുകൾ, മറിയൻ പിന്നെ വിദ, ആകെ 180 ആളുകളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ കപ്പലുകൾ ആക്രമിച്ച് ബെല്ലമി കരീബിയൻ കടലുകളിലെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറി. പ്രിൻസ് ഓഫ് പൈറേറ്റ്സ് എന്നാണ് ബെല്ലമിയെ ആളുകൾ അക്കാലഘട്ടങ്ങളിൽ വിളിച്ചിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ബെല്ലമിയുടെ ഈ സംഘം വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ടത്. 4 ബെല്ലമിയുടെ 2 കടലാസ് കപ്പലുകൾ പോലെ തിരകളിൽ ആടിയുലഞ്ഞു. എഴുത്തുകാരനായ ഡാനിയൽ ഡീഫോ ഈ സംഭവം വിശദമായിട്ട് പറയുന്നുണ്ട്. വൈകുന്നേരത്തോടെ ആരംഭിച്ച മോശം കാലാവസ്ഥ മണിക്കൂറുകൾ നീണ്ടുനിന്നു. തുടർച്ചയായ മിന്നലുകൾ, ഇടിനാദങ്ങൾ, നാവികരുടെ ആക്രോശങ്ങൾ, പിന്നീടുണ്ടായ അതിഭീകരമായ മഴ, കപ്പലിനേക്കാൾ ഉയരമുള്ള തിരകൾ, ഒഴിഞ്ഞു വീണ പായ്മരങ്ങൾക്ക് പകരം ഉടൻ തന്നെ താൽക്കാലികമായവ അവർ സ്ഥാപിച്ചു. കീറിപ്പോയ പായകൾ രാത്രി തന്നെ തുന്നിക്കെട്ടി ശരിയാക്കിയെടുത്തു. വെള്ളം നിറഞ്ഞ ഡെക്കിൽ നിന്നിരുന്ന നാവികർ തണുപ്പ് കൊണ്ട് വിറച്ചു. പക്ഷേ അവർ അതിനെയും അതിജീവിച്ചു. 4 ശേഷം രംഗം ശാന്തമായതോടെ നാവികർ ആശ്വസിച്ചു. എങ്കിലും അവർ സന്തോഷവാന്മാരൊന്നും ആയിരുന്നില്ല. തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു മൂഡ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാവികർ ഒരു ഉപായം കണ്ടെത്തി. ഒരു നാടകം കളിക്കുക. അന്നത്തെ കാലത്ത് പൈറേറ്റുകളുടെ ഇടയിലെ ഇഷ്ട നാടകമായിരുന്നു ദ റോയൽ പൈറേറ്റ് എന്ന് പറഞ്ഞ നാടകം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഈ നാടകത്തിൽ ഒരു കഥാപാത്രമാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഒരു പൈറേറ്റിനെ പിടികൂടിയിട്ട് വിസ്തരിക്കുന്നതാണ് ഈ കഥയിലെ പ്രധാന രംഗം. അങ്ങനെ ആകാശം തെളിഞ്ഞ ഒരു ദിവസം വിദ എന്ന പൈറേറ്റ് ഷിപ്പിൻ്റെ തട്ടിൽ കടൽക്കൊള്ളക്കാർ ആ നാടകം കളിക്കാനായിട്ട് ആരംഭിച്ചു. ഭീകരനായ ഒരു കടൽക്കൊള്ളക്കാരനെ അലക്സാണ്ടറുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ്റെ ശല്യം കൊണ്ട് സഹികെട്ട് ജനങ്ങൾ തന്നെ പിടികൂടി ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അലക്സാണ്ടർ അവനോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഈ ഒരു പണി ചെയ്യാനായിട്ട്? ഈ പൈറേറ്റ് എന്ന് പറഞ്ഞ പണി അല്ലെങ്കിൽ ഇത്തരം കടൽ കൊള്ളകൾ ചെയ്യാനായിട്ട് നിനക്ക് നാണമില്ലേ? നല്ല ജോലി ചെയ്തിട്ട് നിനക്ക് ജീവിച്ചുകൂടെ? നാടകം തുടങ്ങിയ സമയത്ത് തന്നെ കാണികളായിട്ട് ചുറ്റും കൂടി നിന്നിരുന്ന പൈറേറ്റുകളിൽ ചിലർ മദ്യസേവ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അലക്സാണ്ടർ പിടികൂടപ്പെട്ട പൈറേറ്റിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് ഈ മദ്യം സേവിച്ച ആളുകൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. കള്ള് തലക്കി പിടിച്ച ചില ആളുകൾ ഈ അലക്സാണ്ടറായിട്ട് വേഷമിട്ട ഈ നടനെ അല്ലെങ്കിൽ ആ ഒരു പൈറേറ്റിനെ തെറി കൊണ്ട് മൂടി. സത്യത്തിൽ ആ നാടകം തുടരേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. തൻ്റെ പ്രവൃത്തികൾക്കെല്ലാം ക്ഷമ ചോദിക്കുവാനായിട്ട് അലക്സാണ്ടർ അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ പൈറേറ്റിൻ്റെ മറുപടി വിചിത്രമായിരുന്നു. ഞാൻ എന്തിനു നാണം കെടണം? എന്തിനു ക്ഷമ ചോദിക്കണം? ഞാനും ചക്രവർത്തിയും ഒരേ പണി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കടലിൽ ചെയ്യുന്നത് അങ്ങ് കരയിൽ ചെയ്യുന്നു. ഞാൻ ചെറിയ രീതിയിൽ ചെയ്യുന്നത് അങ്ങ് വലിയ രീതിയിൽ ചെയ്യുന്നു. ഞാൻ കൊള്ളയടിച്ച കപ്പലുകളെക്കാൾ എത്രയോ കൂടുതൽ രാജ്യങ്ങൾ അങ്ങ് കൊള്ളയടിച്ചിട്ടില്ലേ? ഞാൻ കൊന്ന ആളുകളുടെ എത്രയോ ഇരട്ടി ജനങ്ങളെ അങ്ങ് കൊന്നു തള്ളിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നേക്കാളും ലജ്ജ തോന്നേണ്ടത് ചക്രവർത്തിക്കല്ലേ? അലക്സാണ്ടറും ഈ പൈറേറ്റും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ നീണ്ടുപോവുകയാണ്. നാടകത്തിൻ്റെ അവസാനം അലക്സാണ്ടർ ഈ പൈറേറ്റിനെ കടൽ കൊള്ളക്കാരന് ജീവിക്കാൻ വേണ്ടുന്ന സമ്പത്ത് കൊടുക്കുകയും ഇനി മേലിൽ ഈ പണിക്ക് പോകരുത് എന്ന് അയാളോട് പറയുകയും താനും നന്നാകാൻ ശ്രമിക്കാം എന്ന് ഈ പൈറേറ്റിനോട് പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ കഥ തീരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ ഈ കപ്പലിൽ ഈ നാടകം ഇവിടം വരെയും എത്തിയില്ല. ഈ പൈറേറ്റിനെ അലക്സാണ്ടർ വിസ്തരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ വളരെ മോശമായ രീതിയിൽ പൈറേറ്റിനോട് പെരുമാറുന്നത് കണ്ടിട്ട് ഈ മദ്യം തലക്കി പിടിച്ചിരുന്ന ആളുകൾക്ക് പിടിച്ചില്ല. അവർ ഈ അലക്സാണ്ടറായിട്ട് വേഷമിട്ട ആളെ ആക്രമിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞു. മദ്യം തലക്കി പിടിച്ചിരുന്ന അവർ ഇത് യഥാർത്ഥ സംഭവമായിട്ട് തന്നെയാണ് കരുതിയത്. ഇത് കണ്ടതോടെ കുറച്ച് പേര് സ്റ്റേജിലേക്ക് അലക്സാണ്ടറായിട്ട് വേഷമിട്ട നടനെ ആക്രമിക്കാനായിട്ട് പോകുന്നത് കണ്ടതോടെ അയാളെ രക്ഷിക്കാനായിട്ട് വേറെ കുറേ ആളുകളും വാളുകളും കഠാരകളും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു. ഈ സമയത്ത് ഏതോ ഒരു കുസൃതിക്കാരനായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് ഒരു പടക്കവും എറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രംഗം വഷളായി. 2-3 മിനിറ്റുകൾ മാത്രമാണ് ഈ നാടകം നടന്നിരുന്ന ഈ സ്റ്റേജിൽ കലാപം നടന്നത്. ഈ ഒരു സമയം കൊണ്ട് ബെല്ലമ്മി അവിടെ എത്തുകയും എല്ലാവരെയും ശകാരിച്ച് ശാന്തരാക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് നടക്കേണ്ടതെല്ലാം നടന്നിരുന്നു. ഈ അലക്സാണ്ടറായിട്ട് വേഷമിട്ട ആളുടെ ഒരു കൈ അറ്റുപോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരാളുടെ കാല് ഒടിഞ്ഞു തൂങ്ങിക്കിടപ്പുണ്ട്. അലക്സാണ്ടറെ കൊല്ലാനായിട്ട് ചാഴി എഴുന്നേറ്റ് വാളുമൊക്കെ ആയിട്ട് വന്ന മറ്റൊരു പൈറേറ്റിനെ ആളുകൾ കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദ റോയൽ പൈറേറ്റ് എന്ന് പറഞ്ഞ ആ നാടകം വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചു. ഇതിനുശേഷം ഇങ്ങനെ നാടകങ്ങളൊന്നും നമ്മുടെ ഈ പൈറേറ്റ് ഷിപ്പിൽ ഉണ്ടാവില്ല എന്ന് ക്യാപ്റ്റൻ ബെല്ലമി പ്രഖ്യാപിച്ചു. കുറ്റക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളെ 2 ദിവസങ്ങൾ പായ്മരത്തിൽ കെട്ടിയിട്ടിട്ടാണ് ഇദ്ദേഹം ശിക്ഷിച്ചത്. ഇതിനുശേഷം 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പഴയതുപോലായി. ബെല്ലമിയും കൂട്ടരും തങ്ങളുടെ പഴയ ജോലി, ആക്രമണങ്ങൾ, കടൽക്കൊള്ള ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഇവരുടെ മുമ്പിൽ എത്തിപ്പെട്ടത് ബിയർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലായിരുന്നു. പതിവ് പോലെ തന്നെ ബിയർ എന്ന് പറഞ്ഞ കപ്പലിലെ സകല സാധനങ്ങളും ഇവരുടെ കപ്പലിലേക്ക് മാറ്റി. ശേഷം ആ കപ്പലിൽ ഇതിൻ്റെ ക്യാപ്റ്റനോട് തിരികെ പോകാനായിട്ട് ഇദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ മോശമായ ഭാഷയിലാണ് ഈ ബിയർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ കപ്പിത്താൻ ഇദ്ദേഹത്തോട്, ക്യാപ്റ്റൻ ഈ ബ്ലാക്ക് സാം ബെല്ലമിയോട് പ്രതികരിച്ചത്. പൈറേറ്റ് ഷിപ്പുകളിൽ ക്യാപ്റ്റനായിട്ടുള്ള ആളിന് മറ്റ് കപ്പലുകളിൽ ഉള്ളതുപോലെ വലിയ അധികാരങ്ങളൊന്നുമില്ല എന്നും സുപ്രധാന തീരുമാനങ്ങൾ വോട്ടിട്ടാണ് തീരുമാനിക്കുന്നത് എന്നും മനസ്സിലാക്കിയ അയാൾ അതും പറഞ്ഞാണ് ബെല്ലമിയെ പരിഹസിച്ചത്. നീ ഒരു ക്യാപ്റ്റനെ അല്ല, മറിച്ച് കൂടെയുള്ളവരുടെ കൂടെയുള്ള കള്ളന്മാരെ അനുസരിക്കുന്ന പെരിങ്കളൻ മാത്രമാണ്. നിന്റെ വിചാരം നീ സാഹസികനും വലിയ ധൈര്യമുള്ളവനുമാണെന്നാണ്. പക്ഷേ ഒരു നാൾ നീയും മരണപ്പെടും. അത് ഒരു പക്ഷേ മനുഷ്യൻ്റെയോ ദൈവത്തിൻ്റെയോ കയ്യാലെ ആയിരിക്കില്ല. കടലിൻ്റെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നീ കടലിൻ്റെ കയ്യാലെ തന്നെയാവും മരണപ്പെടുക. അയാൾ ഇത്തരം ശവവാക്കുകൾ ചൊരിയാനായിട്ട് തുടങ്ങിയതോടെ ബെല്ലമി അയാളെ ബ്ലോക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപിൽ ഇറക്കിവിട്ടു. ഈ ബ്ലോക്ക് ഐലൻഡ് അമേരിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ഐലൻഡാണ്. ഈ ദ്വീപിൽ ബെല്ലമ്മിയുടെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ഏറ്റവും പഴയ കൂട്ടുകാരനായിട്ടുള്ള വില്യംസ്, 2-ാമത്തെ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വില്യംസ്, മറിയൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വില്യംസ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും അമ്മയും ഒക്കെ ഈ ഒരു ദ്വീപിലാണ് അന്ന് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരവിടെയാണ് വസിച്ചിരുന്നത്. തങ്ങളിപ്പോഴും ബ്ലോക്ക് ഐലൻഡിൻ്റെ വളരെയധികം അടുത്താണ് എന്ന് മനസ്സിലാക്കിയ വില്യംസ്, അങ്ങനെയാണെങ്കിൽ താൻ തന്നെ അമ്മയും പെങ്ങളെയൊക്കെ കണ്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് സന്ധിക്കാം, അതുവരെയും ഒരു കുറച്ച് നാൾ, ഒരാഴ്ച എനിക്ക് ഒരു വിടുതൽ വേണം എന്ന് വില്യംസ് ഇദ്ദേഹത്തോട് ബെല്ലമ്മിയോട് പറഞ്ഞു. ബെല്ലമ്മി അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വില്യംസ് തൻ്റെ കപ്പലായിട്ടുള്ള മറിയൻ എന്ന് പറഞ്ഞ കപ്പലുമൊക്കെ ആയിട്ട് ഈ ബ്ലോക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നങ്കൂരമിടുകയും ആ സമയത്ത് ഈ ക്യാപ്റ്റൻ ബെല്ലമ്മി അവിടെ നിന്ന് യാത്രയാകുകയും ചെയ്തു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഇവരൊരുമിച്ച് കണ്ടെത്താം എന്നുള്ള ധാരണയിലാണ് ഇവരിവിടെ നിന്ന് പിരിയുന്നത്. വില്യംസിനെ അവിടെ വിട്ടിട്ട് മുന്നോട്ട് നീങ്ങിയ ആ ഒരു വേളയിലാണ് ഈ ക്യാപ്റ്റൻ ബെല്ലമി തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നത്. അവൻ കപ്പൽ നേരെ കേപ്പ് കോഡിലേക്ക് തിരിക്കുവാൻ ഉത്തരവിട്ടു. സത്യത്തിൽ വില്യംസിനെ കാണാം എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് പോകുവാൻ കേപ്പ് കോഡിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാവും തീരുമാനം മാറ്റി ബെല്ലമി തൻ്റെ കപ്പൽ കേപ്പ് കോഡിലേക്ക് നീങ്ങുവാൻ ഉത്തരവിട്ടത്? കരയിൽ തന്നെയും കാത്തിരിക്കുന്ന മരിയ ഹാലറ്റ് തന്നെ ആവണം കാരണം. തൻ്റെ സമ്പത്തും പദവികളും മരിയയുടെ മാതാപിതാക്കളെ കാണിച്ച് അവളെ സ്വന്തമാക്കണം. മരിയയ്ക്ക് കൊടുത്ത വാക്കനുസരിച്ച് കരീബിയൻ ദ്വീപുകളിലെ എണ്ണമറ്റ വേശ്യാലയങ്ങളിൽ ഒന്നുപോലും ബെല്ലമി ഇതുവരെയും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ബെല്ലമി കേപ്പ് കോഡ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഈ കേപ്പ് കോഡിലേക്കുള്ള യാത്രാ മധ്യേ വേറെ ഒന്ന് രണ്ട് കപ്പലുകൾ ബെല്ലമിയും കൂട്ടരും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. അതിലൊരു കപ്പലായിരുന്നു മേരി ആൻ. ഈ കപ്പലിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു ചരക്ക് ഉണ്ടായിരുന്നു. മദീറ വൈൻ, ഗ്യാലൻ കണക്കിന് മദീറ വൈനാണ് ആ കപ്പലിൽ മേരിയാൻ എന്ന് പറഞ്ഞ ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. പോർച്ചുഗലിൻ്റെ കീഴിൽ ആഫ്രിക്കൻ തീരത്തുള്ള ഒരു ദ്വീപാണ് മദീറ. അവിടെ ഉണ്ടാക്കുന്ന വൈനാണ് പ്രശസ്തമായ മദീറ വൈൻ. അത് ഗ്യാലൻ കണക്കിനാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. പൈറേറ്റുകൾക്ക് സന്തോഷമായി. ഈ മേരിയാൻ എന്ന് പറഞ്ഞ കപ്പൽ പിടിച്ചെടുത്ത ശേഷം ഫിഷർ എന്ന് പറഞ്ഞ കപ്പലാണ് ഇവരുടെ മുമ്പിൽ വന്നുപെട്ടത്. ആ കപ്പൽ നിറയെ പുകയില മൃഗത്തോൽ, ഇതായിരുന്നു ചരക്ക്. പക്ഷേ ആ ഒരു ചരക്കിൽ അല്ലെങ്കിൽ ആ കിട്ടിയ ഒരു സാധനങ്ങളിൽ ഈ ക്യാപ്റ്റൻ ബെല്ലമ്മയ്ക്ക് യാതൊരു ആഹ്ലാദമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഉണ്ടായില്ല. കാരണം ബെല്ലമ്മയുടെ മനസ്സിൽ മറ്റു ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം കേപ്പ് കോഡിൻ്റെ പരിസരങ്ങളിൽ കൂടിയുള്ള യാത്ര വളരെയധികം അപകടം പിടിച്ചതാണ് എന്ന് ബെല്ലമ്മയ്ക്ക് അറിയാമായിരുന്നു. ഈ കടലിലൂടെ കപ്പൽ ഓടിച്ച് മുൻപരിചയമുള്ള ഒരാളുടെ സഹായമാണ് ബെല്ലമ്മയ്ക്ക് ആവശ്യം. ഇപ്പോൾ പിടിച്ചെടുത്ത കപ്പലായ ഫിഷറിൻ്റെ ക്യാപ്റ്റൻ റോബർട്ടിനോട് ഈ കടലിൽ പരിചയമുണ്ടോ എന്നുള്ള കാര്യം ബെല്ലമ്മി ആരാഞ്ഞു. എനിക്ക് ഈ കടലും തീരങ്ങളും നന്നായിട്ട് അറിയാം എന്നായിരുന്നു റോബർട്ടിൻ്റെ മറുപടി. ഈ സമയം ബെല്ലമ്മിയുടെ കപ്പൽ വ്യൂഹത്തിൽ നാല് കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തം കപ്പലായ വിദ ആൻ എന്ന് പറഞ്ഞ മറ്റൊരു കപ്പൽ, ഇപ്പോൾ പിടിച്ചെടുത്ത മേരി ആനും പിന്നെ ഫിഷറും, അങ്ങനെ നാല് കപ്പലുകൾ. ഇനി എന്തുകൊണ്ടാണ് ഈ കേപ്പ് കോഡിൻ്റെ പരിസരങ്ങളിലൂടെ കപ്പൽ ഓടിക്കാനായിട്ട് ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള കഴിവുള്ള ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമ്മി ഭയപ്പെട്ടിരുന്നത് എന്ന് നോക്കാം. അറ്റ്ലാന്റിക്കിലെ ശവപ്പറമ്പ് എന്ന് നാവികർ വിളിച്ചിരുന്ന സ്ഥലമാണ് കേപ്പ് കോഡും പരിസരങ്ങളും. 1903 വരെയും ഇവിടെ നടന്നിട്ടുള്ള കപ്പൽ അപകടങ്ങളാണ് ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണക്കനുസരിച്ച് ഏതാണ്ട് 3500 ചെറുതും വലുതുമായ കപ്പൽ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 1000 അപകടങ്ങൾ വെറും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നടന്നിട്ടുള്ളത്. 1700 മുതലുള്ള 100 വർഷങ്ങളിൽ മാസത്തിൽ 2 അപകടങ്ങൾ ഇവിടെ നടന്നിരുന്നു. എന്നാൽ കേപ്പ് കോഡിൻ്റെ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇതിനോട് പ്രതികരിച്ചിരുന്നത് വളരെ വിചിത്രമായ രീതിയിലായിരുന്നു. രാത്രികാലങ്ങളിലാണ് മിക്ക അപകടങ്ങളും നടന്നിരുന്നത്. കപ്പലിടിച്ച് തകരുന്നതും ആളുകളുടെ നിലവിളിയും മിക്കപ്പോഴും തീരങ്ങളിൽ കേട്ടിരുന്നു. എന്നാൽ തീരത്തുള്ള ആളുകൾ ഇത് കേട്ടാൽ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം അവർ തോണികളിൽ അപകടം നടന്ന സ്ഥലത്ത് ചെല്ലുകയും മുങ്ങാറായ കപ്പലിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യും. കടലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന സാൻ ബാറുകൾ അഥവാ മൺകൂനകൾ, പിന്നെ പാറക്കെട്ടുകൾ, ഇതൊക്കെയാണ് ഇത്രയും അപകടങ്ങൾ ഇവിടെ നടക്കാനുള്ള പ്രധാന കാരണം. അന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിലുള്ള നാവിഗേഷണൽ ഉപകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കൂടാതെ കേപ്പ് കോഡ് നിവാസികൾ കരയിൽ നിന്നും തെറ്റായ സന്ദേശം അല്ലെങ്കിൽ വെളിച്ചങ്ങൾ കാണിച്ച് മനഃപൂർവ്വം കപ്പലുകളെ സാൻ ബാറുകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് നയിച്ച് കരുതിക്കൂട്ടി കപ്പൽ അപകടങ്ങൾ ഉണ്ടാക്കിയെടുത്ത സന്ദർഭങ്ങളും കേപ്പ് കോഡിൽ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ തെളിഞ്ഞിട്ടില്ലാത്ത രാത്രികളിൽ കപ്പലിൽ ഉള്ളവർക്ക് തീരം കാണുവാൻ സാധിക്കില്ല. ആ സമയത്താണ് ഇത്തരം ആളുകൾ തെറ്റായ ദിശയിൽ വെളിച്ചം കാണിച്ച് കപ്പലുകളെ വഴിതെറ്റിക്കുന്നത്. അതിനാൽ ഇത്തരം ലാൻഡ് പൈറേറ്റുകളെ മൂൺ ഗസേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ തകർന്ന കപ്പലുകളുടെ അല്ലെങ്കിൽ ഇവരിങ്ങനെ ചതിയിൽ തകർത്ത കപ്പലുകളുടെ തടികൾ വെച്ചിട്ടാണ് അക്കാലഘട്ടങ്ങളിൽ കേപ്പ് കോഡിൻ്റെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ വീടുകൾ നിർമ്മിച്ചിരുന്നത്. അപകടം നിറഞ്ഞ കടല്, അതിലും അപകടം നിറഞ്ഞ തീരദേശവാസികൾ. നമ്മുടെ ഈ ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമ്മി ഭയപ്പെട്ടതിൽ അർത്ഥമുണ്ട്. രാത്രിയായതോടെ പതിവ് തെറ്റിച്ചിട്ട് 8 കഴിഞ്ഞിട്ടും എല്ലാ കപ്പലുകളിലും റാന്തൽ വിളക്കുകൾ കത്തിച്ച് വെക്കുവാനായിട്ട് ബെല്ലമ്മി ആവശ്യപ്പെട്ടു. കാരണം ഇവിടെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തെറ്റി പോകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ വരാതിരിക്കാനും കൂട്ടം തെറ്റിപ്പോയാൽ അകലെ നിന്നും കാണുവാനായിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ റാന്തലുകൾ ഈ കപ്പലുകളിൽ കത്തിച്ച് വെക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. രാത്രി 10 കഴിഞ്ഞതോടെ ശക്തമായ കാറ്റ് വീശി തുടങ്ങി. കടൽ വല്ലാത്ത രീതിയിൽ ഇളകി മറിഞ്ഞു. ആകാശത്ത് മിന്നൽ പിണരുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ നാവികർ ഭയചകിതരായി. കനേഡിയൻ ഭാഗത്തു നിന്നും വരുന്ന തണുത്ത ആർട്ടിക് വായു കരീബിയൻ കടലിൽ നിന്നും വരുന്ന ചൂട് പിടിച്ച കാറ്റിനെ നേരിടുകയാണ്. അതായത് ഒരു പെർഫെക്റ്റ് സ്റ്റോം ആരംഭിക്കുകയാണ്. കേപ്പ് കോഡ് ഇതുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൊടുങ്കാറ്റിനെയാണ് ബെല്ലമിയും സംഘവും ഇനി നേരിടാൻ പോകുന്നത്. രാത്രി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഈ കടൽഭാഗങ്ങളെല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്ന റോബർട്ട് മാറിയ കാലാവസ്ഥ കണ്ടിട്ട് ഭയചകിതനായി. അതോടുകൂടിയിട്ട് ഇയാളെക്കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല എന്ന് ബെല്ലമിക്ക് മനസ്സിലായി. ഈ ഒരു സമയത്ത് വിഡ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ തൊട്ടരികിൽ ഉണ്ടായിരുന്നത് ആൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കപ്പലായിരുന്നു. ആ കപ്പൽ നയിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്വാർട്ടർ മാസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് നോലൻ്റ് ആയിരുന്നു. അതേ കപ്പലിൽ ഈ ആൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ മുൻ ക്യാപ്റ്റൻ, അതായത് ഇവർ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന മഗാമെറിയും ഉണ്ടായിരുന്നു. ഈ മഗാമെറിക്ക് ഈ സ്ഥലങ്ങൾ, അതായത് ഈ കേപ്പ് കോഡിൻ്റെ പരിസരങ്ങൾ നന്നായിട്ട് അറിയാം എന്ന് ഇദ്ദേഹത്തിന് ഈ ബെല്ലമിക്ക് മനസ്സിലായി. അതുകൊണ്ട് ബെല്ലമി ഈ റോബർട്ടിനോട് നേരത്തെ ചോദിച്ച ചോദ്യം ഈ മഗാമെറിയോടും ചോദിച്ചു. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ നേരാവിധം നയിച്ചിട്ട് ഈ കേപ്പ് കോഡിൻ്റെ തീരത്തുള്ള പ്രൊവിൻസ് ടൗൺ എന്ന് പറഞ്ഞ തീരത്ത് അല്ലെങ്കിൽ ആ തുറമുഖത്ത് സുരക്ഷിതമായിട്ട് എത്തിച്ചാൽ നിങ്ങളെ സ്വതന്ത്രനായിട്ട് പോകാനായിട്ട് ഞാൻ അനുവദിക്കാം. ഇത്തരം ഒരു ഓഫറാണ് ബെല്ലമി മഗാമെറിക്ക് കൊടുത്തത്. എന്തായാലും ഈ ഡീല് മഗാമെറിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ തന്നെ നയിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ആൻ എന്ന് പറഞ്ഞ കപ്പലിൽ മുൻപേ പോകാം, നിങ്ങൾ പുറകെ വന്നാൽ മതി, സുരക്ഷിതമായിട്ട് ഞാൻ നിങ്ങളെ ഈ പറയുന്ന പ്രൊവിൻസ് ടൗണിൽ എത്തിക്കാം. പക്ഷേ പൈറേറ്റുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിക്കുള്ള കളമാണ് അവിടെ ഒരുങ്ങിയിരുന്നത്. ഇത് ബെല്ലമിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സാൻഡ് ബാറുകൾ, മണൽക്കൂനകൾ നിറഞ്ഞ ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് മഗാമെറി ഇവരെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മഗാമെറിയുടെ ഈ ആൻ എന്ന് പറഞ്ഞ കപ്പൽ, ഈ ആൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോഴും ഈ റിച്ചാർഡ് നോലൻ്റെ തന്നെയാണ്. പക്ഷേ മഗാമെറി പറയുന്നതിന് അനുസരിച്ചിട്ടാണ് ഈ ആൻ എന്ന് പറഞ്ഞ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിൻ്റെ പുറകെയാണ് ബാക്കിയുള്ള കപ്പൽ, ഈ വിഡ എന്ന് പറഞ്ഞ കപ്പലും ബാക്കിയുള്ള കപ്പലുകളും പോയിക്കൊണ്ടേയിരിക്കുന്നത്. വലിപ്പവും ഭാരവും കുറവുള്ള ആൻ എന്ന് പറഞ്ഞ കപ്പലിന് മറികടക്കാൻ സാധിക്കുന്നതും എന്നാൽ പുറകെ വരുന്ന വലിപ്പവും ഭാരവും കൂടിയ വിഡ എന്ന് പറഞ്ഞ കപ്പൽ ഉറയ്ക്കുന്നതുമായിട്ടുള്ള മണൽക്കൂനകൾ എവിടെയാണ് ഉള്ളതെന്ന് മഗാമെറിക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ഈ സ്ഥലം ലക്ഷ്യമാക്കിയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാലാവസ്ഥ മോശമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ മഗാമെറി തങ്ങളെ തെറ്റായ ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് ഈ ബെല്ലമിക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് ബെല്ലമി ദിശ മാറ്റുവാനായിട്ട് തൻ്റെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിശക്തമായ കാറ്റിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഉടൻ തന്നെ നങ്കൂരങ്ങൾ എടുത്ത് കടലിലേക്ക് എറിയുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. ആ ഒരു സമയത്ത് തന്നെ വലിയൊരു തിര ഈ കപ്പലിൻ്റെ ഡെക്കിലേക്ക് വന്ന് പതിച്ചു. ആരൊക്കെയോ ആ തിരയിൽപ്പെട്ട് ഒഴുകി കടലിലേക്ക് പോകുന്നത് ബെല്ലമി കണ്ടു. ഉടൻ തന്നെ ഒരു മിന്നലുണ്ടായി. ആ വെളിച്ചത്തിൽ കടലിൻ്റെ സംഹാര താണ്ഡവം കണ്ടിട്ട് ബാക്കിയുണ്ടായിരുന്ന പൈറേറ്റുകൾ പേടിച്ചു വിറച്ചു. തൊട്ടടുത്ത നിമിഷം വിദ എന്ന് പറഞ്ഞ ആ പൈറേറ്റ് കപ്പൽ വലിയൊരു ശബ്ദത്തോടെ എങ്ങോട്ടേക്കോ ഇടിച്ച് കയറി. അതെ, മഗാമെറി ആഗ്രഹിച്ചതുപോലെ തന്നെ വിഡ എന്ന് പറഞ്ഞ ഈ കപ്പൽ ഒരു സാൻഡ് ബാറിലേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ ഒട്ടനവധി ആളുകൾ ഡെക്കിൽ നിന്നും തെറിച്ച് കടലിലെ തണുത്ത ജലത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഉടൻ തന്നെ ഒരു ഹിമാലയൻ തിര കപ്പലിൻ്റെ മുകളിലേക്ക് വന്ന് ഇരച്ചു കയറി. അതോടുകൂടി ഉറപ്പിച്ചു വെച്ചിരുന്ന പീരങ്കികൾ അവിടെ നിന്നും സ്ഥാനം തെറ്റി ഡെക്കിലൂടെ ഉരുണ്ടു നീങ്ങുവാൻ തുടങ്ങി. ഉരുണ്ടു നീങ്ങുന്ന വഴി ഡെക്കിലുണ്ടായിരുന്ന മനുഷ്യനടക്കം സകലതിനെയും തകർത്ത് തരിപ്പണമാക്കിയ ശേഷമാണ് ഈ പീരങ്കികൾ വശങ്ങളിലെ ബാരിക്കേഡുകൾ തകർത്ത് കടലിലേക്ക് വീണത്. അന്ന് അർദ്ധരാത്രി കഴിഞ്ഞതോടെ കപ്പലിൻ്റെ പ്രധാന പായ്മരം ഒടിഞ്ഞ് ഒരു വശത്തേക്ക് വീണു. അതോടുകൂടിയിട്ട് കപ്പൽ ചെരിയുവാനായിട്ട് തുടങ്ങി. അതെ, അവസാനം അനിവാര്യമായ ആ ദുരന്തം സംഭവിച്ചു. വിധ എന്ന് പറഞ്ഞ ആ പൈറേറ്റ് കപ്പൽ രണ്ടായിട്ട് പൊട്ടിപ്പിളർന്നു. തകർന്ന വശങ്ങളിലൂടെ കടൽ ജലം ഉള്ളിലേക്ക് ഇരച്ചു കയറി. ബെല്ലമി ഉൾപ്പെടെ സകലരും കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. മരം പോലും കോച്ചി വിറയ്ക്കുന്ന ആ തണുപ്പിൽ ആദ്യം വധിക്കപ്പെട്ടത് 10 വയസ്സുകാരൻ ജോൺ കിങ് ആയിരുന്നു. സാഹസിക ജീവിതം കൊതിച്ച് താൻ ആരാധിച്ചിരുന്ന ആളിൻ്റെ കൂട്ടത്തിൽ തന്നെ കപ്പലിൽ കയറിക്കൂടിയ അവൻ താൻ സ്നേഹിച്ചിരുന്ന അതേ ഹീറോയോടൊപ്പം കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ശക്തമായ കാറ്റ്, മിന്നൽ, ഭീകരമായ ഇടിമുഴക്കങ്ങൾ, കടലിൻ്റെ അലറുന്ന ശബ്ദം, കേപ്പ് കോഡിൻ്റെ തീരങ്ങളിൽ ഉണ്ടായിരുന്നവർ സന്തോഷിച്ചു. നാളെ രാവിലെ തകർന്ന ഒരു കപ്പലെങ്കിലും തീരങ്ങളിൽ നിന്ന് കാണാനാവും. തകർന്നു മുങ്ങിയ വിഡ എന്ന പൈറേറ്റ് കപ്പൽ ഇപ്പോൾ ജലപ്പരപ്പിൽ കാണാനില്ല. അതിലെ നാവികരും ക്യാപ്റ്റൻ ബ്ലാക്ക് സാം ബെല്ലമിയും കടലിൻ്റെ ആഴങ്ങളിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു. തൻ്റെ പ്രിയതമയുടെ അരികിലെത്തുവാൻ സാം ബെല്ലമിക്ക് മണിക്കൂറുകൾ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ജീവിച്ചിരിക്കുന്ന അതേ തീരത്ത് തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തൊട്ടു മുമ്പ് അവൻ മരണപ്പെട്ടു. ബ്ലാക്ക് സാം ബെല്ലമി ഒറ്റയ്ക്കായിരുന്നില്ല കടലിലേക്ക് മുങ്ങിയത്. കൂട്ടത്തിൽ അവൻ സമ്പാദിച്ച കോടിക്കണക്കിന് മൂല്യമുള്ള നിധിയും അവനോടൊപ്പം കടലിലേക്ക് താഴ്ന്നുപോയി. കേപ്പ് കോഡ് നിവാസികളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഓ ജീസസ്, ഒരിക്കലും കപ്പൽ അപകടങ്ങൾ നടക്കാതിരിക്കട്ടെ. ഇനി അഥവാ അങ്ങനെ നടന്നാൽ അത് തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ തീരത്ത് തന്നെ ആവണം. അവരുടെ പ്രാർത്ഥന പോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കപ്പലുകളിൽ ഒന്ന് തന്നെ കേപ്പ് കോഡിൻ്റെ തീരങ്ങളിൽ അന്ന് രാത്രി തകർന്നു മുങ്ങി. വിഡ എന്ന് പറഞ്ഞ കപ്പലിൽ ഉണ്ടായിരുന്ന 146 ആളുകളിൽ 2 പേർ ഒരുവിധം നീന്തി കരക്കെത്തിയിരുന്നു. കാർപ്പൻ്ററായിരുന്ന തോമസ് ഡേവിസും നേറ്റീവ് അമേരിക്കക്കാരൻ പയ്യൻ ജോൺ ജൂലിയനുമായിരുന്നു ആ 2 പേർ. വിഡ കൂടാതെ കൂടെ ഉണ്ടായിരുന്ന കപ്പലുകളിൽ മേരി യാൻ എന്ന കപ്പലും അന്നത്തെ രാത്രിയിൽ മുങ്ങിയിരുന്നു. അതിലുണ്ടായിരുന്ന 60 പേരിൽ 7 പേർ കരയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് മറ്റൊരു സംഭവം നടന്നിരുന്നു. മുൻപേ പോയ മഗാമറി നയിച്ചിരുന്ന ആൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ തൊട്ടരയിലായിരുന്ന 4-ാമത്തെ കപ്പൽ ഫിഷർ. ഈ കപ്പൽ ലീക്ക് ആകാൻ തുടങ്ങിയതോടെ ആ കപ്പലിൽ നിന്ന് ആളുകളെ മുഴുവൻ തൻ്റെ കപ്പലായിട്ടുണ്ടായിരുന്ന ആൻ എന്ന് പറഞ്ഞ കപ്പലിലേക്ക് ക്യാപ്റ്റൻ റിച്ചാർഡ് നോലൻഡ് മാറ്റിയിരുന്നു. ബെല്ലമ്മിയുടെ സംഘത്തിലുണ്ടായിരുന്ന 4 കപ്പലുകളിൽ ആൻ എന്ന് പറഞ്ഞ ഒറ്റ കപ്പൽ ഒഴിച്ച് ബാക്കി 3 എണ്ണവും അന്നത്തെ രാത്രിയിൽ കേപ്പ് കോഡിൽ മുങ്ങി. തങ്ങളെ വഴിതെറ്റിച്ച് ക്യാപ്റ്റൻ ബെല്ലമ്മിയുടെയും 3 കപ്പലുകളുടെയും ദുരന്തത്തിന് കാരണമായ ഈ മഗാമറിയെ ഈ നോലൻഡും കൂട്ടരും എന്ത് ചെയ്തു എന്ന് നമുക്കിപ്പോഴും അറിവില്ല. കൊന്നു കളഞ്ഞിരിക്കാനാണ് സാധ്യത. കാരണം ഈ റിച്ചാർഡ് നോലൻഡ് ഇതിന് ശേഷവും കുറേ കാലം ആക്റ്റീവായിട്ട് കടലിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇദ്ദേഹത്തിൻ്റെ ക്രൂ ലിസ്റ്റിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഉറപ്പായും അവർ ഇയാളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവണം. 1718 കിങ് ജോർജ് 1-ാമൻ കൊടുത്ത പൊതുമാപ്പ് സ്വീകരിച്ച് പിന്നീട് സമാധാനപൂർണമായ ജീവിതം നയിച്ച് പ്രായമേറെ ചെന്നിട്ടാണ് റിച്ചാർഡ് നോലൻഡ് അന്തരിക്കുന്നത്. ഇതിനിടെ ബെല്ലമ്മിയുടെ ആദ്യത്തെ സുഹൃത്തും ബ്ലോക്ക് ഐലൻഡിൽ തൻ്റെ അമ്മയും പെങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് തങ്ങിയ ആളുമായിട്ടുണ്ടായിരുന്ന മറിയൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ക്യാപ്റ്റൻ വില്യംസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന അതേ സ്ഥലത്ത് ബെല്ലമ്മിയേയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ദുരന്ത വാർത്ത അദ്ദേഹം അറിഞ്ഞത്. അതോടുകൂടിയിട്ട് ഈ വില്യംസിൻ്റെ മനസ്സ് തകർന്നുപോയി. പിന്നീട് ഈ പൈറേറ്റ് എന്നുള്ള ജീവിതം ഇദ്ദേഹം ഉപേക്ഷിക്കുകയും ഇദ്ദേഹവും റിച്ചാർഡ് നോലൻഡ് ചെയ്തതുപോലെ തന്നെ പിന്നീടുള്ള ജീവിതം കരയിൽ സമാധാനപൂർണമായിട്ട് ജീവിച്ച് തീർക്കുകയും പ്രായമേറെ ചെന്ന് മരണപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ 3 കപ്പലുകളിൽ നിന്നും കേപ്പ് കോഡിൻ്റെ തീരങ്ങളിലേക്ക് നീന്തി ജീവനോടെ രക്ഷപ്പെട്ടത് 2 + 7 = 9 ആളുകളാണ്. 2 ആളുകൾ ഈ വിഡ എന്ന് പറഞ്ഞ കപ്പലിൽ നിന്നാണ്, ബാക്കി 7 പേര്. അങ്ങനെ 9 പേരാണ് രക്ഷപ്പെട്ടത്. ഈ 9 പേരെയും അവർ കടൽക്കൊള്ളക്കാരാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു, പിന്നീട് വിചാരണ ചെയ്തു. അതിൽ 6 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ട് അവരെ 1717 നവംബർ 15 പരസ്യമായി തൂക്കിലേറ്റി. അവരുടെ ശവശരീരങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തില്ല. കടൽക്കൊള്ളക്കാർക്ക് ഇതാണ് വിധി എന്ന് ആളുകളെ അറിയിക്കുവാനായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നീട് വർഷങ്ങളോളം ആ കഴുമരവും എല്ലുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാർപ്പൻ്റർ തോമസ് ഡേവിസിനെ വെറുതെ വിട്ടു. നേറ്റീവ് അമേരിക്കക്കാരനായിരുന്ന ജോൺ ജൂലിയൻ അടിമയായി വിൽക്കപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സാമുവേൽ ബെല്ലമ്മി എന്ന ചെറുപ്പക്കാരൻ പ്രൊവിൻസ് ടൗണിലെ ഒരു ഉദ്യാനത്തിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവളോട് വാക്കുപാലിക്കുവാൻ തുടങ്ങിയ അതിസാഹസികമായ യാത്ര ഇവിടെ ഈ കഴുമരത്തിൽ അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം കഥ തുടരുകയാണ്. വിഡ എന്ന് പറഞ്ഞ കപ്പൽ, അതിലുണ്ടായിരുന്ന സാഹസികരായിട്ടുള്ള ചെറുപ്പക്കാർ, ഇവരെയൊക്കെ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷേ അതിലുണ്ടായിരുന്ന നിധി മനുഷ്യന് മറക്കാനാവുമോ? 1984 ആ അത്ഭുതം സംഭവിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അമേരിക്കൻ അണ്ടർ വാട്ടർ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറർ ബാറി ക്ലിഫോർഡ് കടലിൽ 4.5 മീറ്റർ താഴെ ഒരു മൺകൂനയിൽ മൂടിയ നിലയിൽ പൈറേറ്റ് ഷിപ്പായ വിഡ കണ്ടെത്തുക തന്നെ ചെയ്തു. ഇത്തരത്തിൽ മുഴുവനായി ലോകചരിത്രത്തിൽ തന്നെ നമുക്ക് വീണ്ടെടുക്കാനായ ഏക പൈറേറ്റ് കപ്പലാണ് വിഡ. ഇതിൽ നിന്നും വീണ്ടെടുത്ത സാധനങ്ങൾ മസച്ചുസെറ്റ്സിലെ വിദ പൈറേറ്റ് മ്യൂസിയത്തിൽ ബാരി ക്ലിഫോർഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹവും സംഘവും കടലിൽ നിന്നും വീണ്ടെടുത്ത വിദയിലെ മണിയാണ്. ആ മണിയിൽ വിഡ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇന്നത്തേക്ക് 300 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാളരാത്രിയിൽ ഈ അപായ മണി ഒരു പക്ഷേ ഉറക്കെ അടിച്ചിട്ടുണ്ടാവണം. ഇത് ഉറക്കെ മുഴങ്ങിയിട്ടുണ്ടാവണം. കാറ്റിൻ്റെയും തിരകളുടെയും ശബ്ദത്തെ മറികടന്ന് ഈ മണിദാതം ഒരു പക്ഷേ കേപ്പ് കോഡിൻ്റെ തീരങ്ങളിൽ എത്തിയിട്ടുണ്ടാവണം. തൻ്റെ പ്രിയതമനെയും കാത്ത് മാസങ്ങളായി കടലിലേക്കും നോക്കിയിരുന്ന മരിയ അത് കേട്ടിട്ടുണ്ടാവുമോ? നമുക്കറിയില്ല. ഈ ദുരന്ത വാർത്ത അറിഞ്ഞ ഉടൻ അവൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് തീർച്ചയില്ല. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഭാവനയുള്ളവർക്ക് വിട്ടുതരുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.